ഹാലലൂയ്യ! സഹോദരങ്ങളെ, വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മധ്യായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ സാവകാശനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പതിവ് പോലെ. ഇത് ഓർപ്പിക്കട്ടെ, ഇത് ഒരു മതത്തിന്റെയും സംഘടനയെയും ഗ്രൂപ്പിന്റെയും ശുശ്രൂഷയല്ല, പകരം യേശുക്രിസ്തു ചെയ്തതും തുടർന്ന് ശിഷ്യന്മാരെ ഏൽപ്പിച്ചതും ക്രിസ്തു പ്രസംഗിച്ചതുമായ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് ജനത്തെ, ഏത് മതത്തിലും ഏത് സംഘടനയിലും ഏത് ഗ്രൂപ്പിലും പെട്ട ജനത്തെ, ഒരു സംഘടനയും ഗ്രൂപ്പൊന്നുമില്ലാത്ത അവരുടെ സൃഷ്ടാവായ ദൈവത്തേക്കിലേക്ക് ക്രിസ്തു യേശുവിൽ നടത്തുന്നതാണ് ഈ ശുശ്രൂഷ. പാപികളായ അശുദ്ധരായ ജനത്തെ വിശുദ്ധരാക്കി മാറ്റുന്നതാണ് ഈ ശുശ്രൂഷ. പിശാചിന്റെ പിടിയിൽപ്പെട്ട ജനത്തെ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് തിരികെ കൊണ്ട് ചെല്ലുന്നതാണ് ശുശ്രൂഷ. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഈ ശുശ്രൂഷ. നീ കള്ളനെന്നും നീ ചതിയനെന്നും മുദ്രയിടുന്നവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഈ ശുശ്രൂഷ. അതിലെല്ലാം ഉപരി ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കുന്നതാണ് ഈ ശുശ്രൂഷ. യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ദൈവപുത്രന്മാരെ വെളിപ്പെടുത്ത ദൈവരാജ്യത്തിന്റെ സുവിശേഷം, സ്വയത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ സന്ദേശം ഒരു ശത്രുതയാണ്. പിശാചിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ സന്ദേശം ഭയമാണ്. ദൈവത്തിന്റെ മക്കൾക്ക് ഈ സന്ദേശം ദൈവത്തിന്റെ അപ്പമാണ്, നിത്യജീവന്റെ മൊഴികളാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, സദ്യയോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുക. ഇത് പറഞ്ഞതിന്റെ അർത്ഥം ഈ സന്ദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല, ഒരു ചെറുകൂട്ടം ജനത്തിനെ ഈ സന്ദേശം ഇഷ്ടപ്പെടുകയുള്ളൂ. ആ ചെറുകൂട്ടത്തിൽ നിങ്ങളുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന കർത്താവ് പറഞ്ഞത് ഈ വഴി കണ്ടെന്നവർ ചുരുക്കമാണ്. ഹല്ലേലൂയ! കഴിഞ്ഞ നാളുകളില് കേട്ട ഒരു കമന്റാണ് എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്നത്, അത് പറഞ്ഞോളട്ടെ. ഞാൻ സ്നേഹിക്കുകയും ഇപ്പോഴും സ്നേഹിക്കുകയും ചെയ്യുന്ന പല ദൈവദാസന്മാരും പറയുന്ന കമന്റ് ഇതാണ്: ഈ വ്യക്തി ജനത്തെ തെറ്റിക്കുന്നു, ജനത്തെ ചതിക്കുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് യഹൂദന്മാരെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇത് തന്നെയല്ലേ. ഞാനിത് എന്റെ ഹൃദയത്തിന്റെ അകത്ത് ചിന്തിക്കാനിടയായപ്പോ എന്റെ അകത്തുനിന്ന് വന്ന കൺഫർമേഷൻ, നീ തെറ്റിച്ച് കളയുകയാണ്, നീ തെറ്റിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ അകത്തുനിന്ന് വീണ്ടും വന്ന ചിന്ത ഇതാണ്: തെറ്റിച്ച് കളയുകയാണ്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്നറിയാമോ? മനുഷ്യരെ പിശാചിന്റെ പാതയിൽ നിന്ന് ദൈവത്തിന്റെ പാതയിലേക്ക് തെറ്റിച്ചു മാറ്റി, മനുഷ്യരെ അവരുടെ ഡിനോമിനേഷന്റെയും മതത്തിന്റെയും അവരുടെ സ്വയത്തിന്റെയും പാതയിൽ നിന്ന് ദൈവത്തിന്റെ പാതയായ ക്രിസ്തുവിലേക്ക് തെറ്റിച്ചു മാറ്റി. സത്യമാണ് അവർ പറയുന്നത്, ഞാൻ തെറ്റിച്ചു കളയുന്നത്. ഹല്ലേലൂയ! കഴിഞ്ഞ നാളുകളിൽ വാക്കിൽ യേശുവിനെ വാക്കിൽ പിടിക്കാൻ നോക്കി നടന്ന കുറെ കൂട്ടർ, ഇന്നും വാക്കിൽ പിടിക്കാൻ നോക്കി നടക്കുന്ന ധാരാളം പേർ. പ്രിയ സഹോദരങ്ങളെ, യേശുവെ പോലെയല്ല ഞാൻ, പല കുറവുകളും ഉള്ളൊരു വ്യക്തിയാണ്, പറയുന്നതിൽ പലതിലും തെറ്റുമുണ്ട്. പക്ഷെ തെറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ വാദിക്കാൻ നിൽക്കാറില്ല, വചനത്തിലൂടെ മനസ്സിലായാൽ അത് ഏറ്റെടുത്ത് മനസ്സുമുതിക്ക് രൂപാന്തരപ്പെട്ട് മുന്നോട്ടേക്ക് പോകുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. എനിഹാവ് എന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കുമായി ദൈവത്തിന് നന്ദി. ദൈവം സഹായിക്കട്ടെ. ഞാൻ നിങ്ങളെ ഇപ്പോഴും എപ്പോഴും സ്നേഹിക്കും. എന്റെ കർത്താവ് എനിക്ക് കാണിച്ചത് മാതൃക അതാണ്. ദൈവമക്കളുടെ സ്വഭാവവും അത് തന്നെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം എൻഡ് ടു ദ കിങ്ഡം വേർ ദർ ഈസ് ദ കിങ്, രാജാവുള്ള രാജ്യത്തേക്ക് പ്രവേശിക്കുക. എന്നാൽ അതിന് പ്രവേശിക്കാൻ കഴിയാത്ത പല പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ജനത്തിന് അങ്ങോട്ടേക്ക് കയറുവാൻ കഴിയുന്നില്ല, കാരണം പാതി വഴി സുവിശേഷം മാത്രം പ്രസംഗിക്കുന്ന പ്രസംഗകർ യേശുവിനെ പ്രസന്റ് ചെയ്തു, യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം പ്രസന്റ് ചെയ്യാതെ ജനത്തെ യേശു വരെ കൊണ്ടുവന്നു. യേശുവിലൂടെ സ്വർഗീയ പിതാവിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് അവർ മിണ്ടുന്നില്ല. അവർക്കറിയാം അവർ സത്യമാണെന്ന്. യേശു പറഞ്ഞു, ഞാനാണ് വഴി സത്യവും ജീവനും, എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കൽ എത്തണം. ലേഖനം 14:6 എബ്രായ ലേഖനം പറയുന്നു, താൻ മുഖാന്തരം ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. വെളിപ്പാട് പുസ്തകം പറയുന്നു, യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സകല ഗോത്രത്തിലും വംശത്തിലും ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോ ആ ഒരു തലത്തിലേക്ക് പോകാതെ യേശു വരെ കൊണ്ടുവന്നിട്ട് യേശുവിൽ ജനത്തെ നിർത്തി യേശുവിനെ ആരാധിച്ച് അവസാനിപ്പിക്കുന്ന ഒരു തലം, അതിലാണ് ഞാനും വളർന്നു വന്നത്. നമ്മുടെ ചുറ്റുമായിരിക്കുന്ന തലം അതാണ്. എന്നാൽ യേശുവിന് വേണ്ട ബഹുമാനം എല്ലാം കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞതുപോലെ എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞ് യേശുവിനെ അനുഗമിച്ച് യേശുവിലൂടെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഈ നാളുകളിൽ പ്രബോധിപ്പിക്കുമ്പോൾ യേശു വരെ മാത്രം ജനത്തെ നടത്തിയവർക്ക് അത് തങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പോരായ്മയായി ജനം കാണും എന്ന് ചിന്തിച്ചുകൊണ്ട് ഉടനെ തന്നെ അവര് ഈ യേശു പ്രസംഗിച്ച സന്ദേശത്തെ അവർ കൾട്ടെന്ന് പ്രഖ്യാപിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നിങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ച് എന്നെ ചീത്ത പറയുമ്പോൾ എനിക്ക് നന്മയേ ഉള്ളൂ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ നാമത്തെ പ്രതി നിങ്ങളെ തിന്മയായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുക, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. അപ്പൊ എനിക്ക് ഇവിടെ സന്തോഷമേ ഉള്ളൂ, പക്ഷെ മറുഭാഗത്ത് എനിക്ക് വലിയ ദുഃഖമാണ്, കാരണം നിങ്ങളെ ഓർക്കുന്നു. എനിക്ക് ഒരു ഭാഗത്ത് പ്രതിഫലം കിട്ടുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അതോർക്കുമ്പോ സങ്കടമാണ്, എനിക്ക് ചിരിയല്ല വരുന്നത്. ഒരു ജഡ മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദുരിതം ചിന്തിക്കുമ്പോൾ ചിരിക്കും, പക്ഷെ എനിക്ക് ചിരിയല്ല വരുന്നത്, നിങ്ങളെ ഓർത്ത് സങ്കടമാ വരുന്നത്. എന്റെ സഹോദരങ്ങൾക്ക് ആ ഗതി വരരുത്, ആ ഗതി വരരുത്. നിങ്ങളും ആത്മമണ്ഡലത്തിൽ നിറയെ സമ്പത്തുള്ളവരായി തീരണം. മനുഷ്യരെ പ്രസാദിപ്പിച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ, നാളെ അവരെ മരണം വീഴുന്നു, ശ്രമത്തേരി വീഴുന്നു. അവരെയൊക്കെ സ്നേഹിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. പഴയ വിശുദ്ധന്മാർ നോഹയും ഹാനോക്കും ഇവരൊന്നും വീണ്ടും ജനിച്ചിട്ടില്ല, പക്ഷെ അവർ ദൈവത്തോടുകൂടെ നടന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ജനിച്ച് നമുക്ക് എത്രയധികം ദൈവത്തോടുകൂടെ നടക്കാൻ കഴിയും? നോഹയുടെയും ഹാനോക്കിന്റെയും ഒന്നും പൗരത്വം സ്വർഗത്തിലല്ലായിരുന്നു, പക്ഷേ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലും കൂടെയാണ്. അങ്ങനെയെങ്കിൽ എത്രയധികമായി ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയും? ഈ മനോഹരമായ അവസരം നഷ്ടമാക്കരുത്. അതിലേക്ക് പ്രവേശിക്കുവാൻ മടിയന്മാർക്ക് കഴിയത്തില്ല, ഈസി വഴി നടക്കുന്നവർക്ക് കഴിയത്തില്ല. അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ പോരാടണം. പദം നഷ്ടമാകും, ധനം നഷ്ടമാകും, പേര് നഷ്ടമാകും. ജീവിതത്തിൽ വിലയേറിയെന്ന് കരുതിയ പലതും പലതും നഷ്ടമാകും. പക്ഷെ നിങ്ങൾ ഓരോ പ്രാവശ്യവും നഷ്ടമാക്കുമ്പോഴും നിങ്ങൾ നേടുന്നത് നിത്യമായതാണ്, തേജസ്സുള്ളതാണ്, ദൈവത്തോടുള്ള വാസം. നാം കണ്ടിട്ടുള്ള മൂന്ന് പാട്ടും സങ്കീർത്തനവും കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന പരിപാടി അല്ല ഇത്. ഇത് ദൈവത്തോടുള്ള ജീവിതമാണ്. വിശുദ്ധ യോഹന്നാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടില്ലയോ? ഞങ്ങളുടെ കൂട്ടായ്മ ചാക്കോച്ചനോടും അന്നമ്മയോടും സി എസ് ഐയോടും കത്തോലിക്കനോടും പെന്തക്കോസ്റ്റിനോടും ബാപ്റ്റിസ്റ്റിനോടും അല്ല. ഞങ്ങളുടെ കൂട്ടായ്മ ആരോടാണ്? ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ആത്മമണ്ഡലത്തിലെ കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. അവർ അവിടെ കണ്ടതും കേട്ടതും ഈ ലോകത്തിലെ ജനത്തോട് പറയുമ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ അവർക്കും മനസ്സുണ്ട് എങ്കിൽ ആ വലിയ നിത്യമായ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ അവർക്കുണ്ട്. അവന്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. അന്ത്യനാളുകളിലെ നടത്തമാണ്. ദൈവം നമ്മളോട് പറയുന്ന ശ്രദ്ധയോടെ കേട്ട് അനുദിനം അതനുസരിച്ച് നടന്നില്ല എങ്കിൽ നാം കുഴിയിൽ വീണു പോകാൻ, ചതിയിൽ വീണു പോകാനായിട്ട്. നാം ചതിയിൽ വീണു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ലോകസ്നേഹമാണ്, സ്വസ്നേഹമാണ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും ഒരിക്കലും കഴിയില്ല. ഒന്നില്ലെങ്കിൽ ദൈവത്തെ, അല്ലെങ്കിൽ ലോകത്തെ, മാമോനെ. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയേയില്ല. എന്നാൽ ഇന്ന് നമ്മളുടെ ക്രിസ്തീയ സമൂഹങ്ങൾ ഭൂരിഭാഗവും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന തലത്തിൽ ജനത്തെ ഒരുക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെ ആകരുതേ. പകരം ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തുവിന്റെ പാതകളെ ഓരോ നിമിഷം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ചിന്തകൾ നമുക്ക് എടുത്തു തരും, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക. ഒരു ചെറു ജീവിതമേ നമുക്ക് ഭൂമിയിലുള്ളൂ, ഒരു ചെറു ജീവിതം, അല്പസമയത്തേക്കേ ഉള്ളൂ. ഇതാ രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യമാണ് മനുഷ്യൻ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. കുഞ്ഞേ, മോളെ, നീ ഒരു യൗവനക്കാരത്തിയായിരിക്കുക, യൗവനക്കാരനായിരിക്കുക. ഒരൽപ്പം കഴിയട്ടെ. നിന്റെ ശരീരം ഇതാ അമനോഹരമായ പൂവ് വാടി താഴെ വീഴുന്നത് പോലെ വീഴുന്നത് കാണാം. ഹല്ലേലൂയ. എന്നാൽ നിന്റെ സ്വർഗീയ പിതാവിന് ക്രിസ്തയേശുവിൽ നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്തെന്നറിയാമോ? നിത്യമായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു പുഷ്പം എന്നതുപോലെ. ഇതാ വീട്ടിലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ ഓടി കളിക്കുന്നത് കാണുമ്പോൾ എന്തൊരു കൗതുകമാണ്, എന്തൊരു സന്തോഷമാണ് അല്ലേ? ഇതേപോലെ ഇതിനേക്കാളും ഒരു സന്തോഷമാണ് ദൈവത്തിന് നമ്മൾ ദൈവത്തോടു കൂടി ഇരിക്കും. ദൈവം ആഗ്രഹിക്കുന്നു, ആഗ്രഹം ഇന്നേ നടത്തിക്കൊടുക്കണം, ഇന്നേ നടത്തിക്കൊടുക്കണം. ദൈവത്തിന് സ്നേഹിപ്പാൻ നമ്മൾ അവൈലബിൾ ആയിരിക്കും, അവൈലബിൾ ആയിരിക്കണം. ഇതേ ഈ ഒരു പർവം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന നാൾ മുതൽ രാത്രി 12 മണിയാകുന്ന സമയത്ത്, അടുത്ത ദിവസത്തിലേക്ക് കയറുന്ന സമയത്ത്, ഇതാ ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കിയിട്ട് പറയുന്നത് എനിക്ക് അത് വേണം ഇത് വേണമെന്നല്ല, അങ്ങേക്ക് സ്നേഹിപ്പാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. അങ്ങേ സ്നേഹിക്കാനല്ല, ആദ്യം അങ്ങേക്ക് എന്നെ സ്നേഹിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു, തുടർന്ന് ഞാൻ അങ്ങേ സ്നേഹിക്കും. കാരണം നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചതാണ്. ദൈവം വളരെ ബുദ്ധിമാനാണ്. നമ്മളിന്ന് സ്നേഹം കൊയ്യാനായിട്ട് ദൈവം ആദ്യം നമ്മളിലേക്ക് സ്നേഹം വിതച്ചു. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് വിതയ്ക്കാത്തടത്ത് കൊയ്യാനാണ്. പോരട്ടെ പോരട്ടെ പോരട്ടെ, ഒന്നും വിതയ്ക്കാതെ കൊയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല, ആദ്യം വിതയ്ക്കുന്നു, നമ്മളിലേക്ക് വിതയ്ക്കുന്നു, തന്റെ സ്നേഹം വിതയ്ക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതാണ്. ആ ദൈവസ്നേഹം നമ്മളിൽ വീണ് മുളച്ച് വളർന്ന് പന്തലിച്ച് ദൈവത്തിലേക്ക് തിരികെ കൊടുക്കുക. എന്ത് സന്തോഷമാണെന്നറിയാമോ? അസുഖിയ പിതാവിന് ആ ഒരു ബന്ധത്തിൽ ജീവിപ്പാൻ ക്രിസ്തു നമ്മളെ പരിശീലിപ്പിച്ചു. ക്രിസ്തുവിന്റെ വാസം പിതാവിനോട് ചേർന്നായി. ക്രിസ്തു പറയുന്നു, ഞാൻ എപ്പോഴും പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. നമ്മളും അതേ തലത്തിൽ നിലകൊള്ളുവാൻ ദൈവം നമ്മളേവരെയും സഹായിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഭാഗത്തേക്ക് ഞാൻ വരുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതാ ദൈവം വീണ്ടും വീണ്ടും നിങ്ങളെ തന്റെ ചിന്തകളാൽ, ഇപ്പോഴിപ്പോഴുള്ള ചിന്തകളാൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നാം ഒരൽപ്പം ഒന്ന് പതിവിൽ നിന്ന് ഒരൽപ്പം ഗതിമാറി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ചുറ്റുപാട് അതേക്കുറിച്ച് ജനത്തിന് ഹൃദയത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ജനത്തെ ഒന്ന് ഒരുക്കി കൊണ്ടുവരുവാൻ അത് ഇടയാക്കും. കാരണം ചുറ്റുപാടുമുള്ള സന്ദേശങ്ങൾ, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ജനത്തിന്റെ ഉള്ളിൽ പല പല സംശയങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. എസ്പെഷ്യലി കൊറോണയുമായുള്ള ബന്ധത്തിൽ, ഈ രോഗവുമായുള്ള ബന്ധത്തിൽ, കൊറോണ വാക്സിനാണ് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ കടന്നു വന്നപ്പോ എന്തും കേൾക്കുന്ന സ്വഭാവം നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇതുവരെയും ഒരു മനസ്സുണ്ടായ വ്യക്തികൾ ഇരുമനസ്സായി മാറി. ഇരുമനസ്സായപ്പോൾ ദൈവത്തിന്റെ വചനത്തിലെ വാഗ്ദത്തം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ ഇരുമനസ്സുള്ളവർ തന്റെ സകല വഴികളിലും അസ്ഥിരനായി മാറും. അങ്ങനെ അസ്ഥിരനായാൽ പിന്നെ അവരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവിക പ്രവർത്തികൾ ഇല്ലാതെയാകും. കാരണം അവരുടെ ഷാർപ്നെസ് നഷ്ടപ്പെട്ടു. മൂർച്ചയില്ലാത്ത ഒരു കോടാലി കൊണ്ട് എത്ര വട്ടം വെട്ടിയാലാണ് ഒരു മരം വീഴുക? അവരുടെ ഷാർപ്നെസ് നഷ്ടപ്പെടുകയാണ്. അപ്പോ എപ്പോഴും ഇരുമനസ്സായിരിക്കരുത്, ഒരേ ഒരു മനസ്സായിരിക്കണം. ആ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സായിരിക്കണം. അതുകൊണ്ട് ഞാൻ കേൾക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരെയും കേൾക്കാൻ പോകത്തില്ല. പിന്നെ കേൾക്കാൻ പോകുന്നുവെങ്കിൽ ആദ്യം അതിനു മുമ്പ് ദൈവം എന്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടാകും. ദൈവം ചില ക്രമീകരണങ്ങൾ തരും. ഇന്ന ഇന്ന മെസ്സേജ് ഒന്ന് ശ്രദ്ധിച്ചോ, അത് ജനത്തെ തെറ്റിക്കുന്ന മെസ്സേജാണ്. അങ്ങനെ ശ്രദ്ധ കിട്ടിയാൽ അതൊന്ന് ശ്രദ്ധിക്കും. ജനത്തെ ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന മെസ്സേജാണ് എങ്കിൽ അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഏതെങ്കിലും ഭാഗത്ത് ജനത്തെ ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതല്ല, പകരം മാനുഷികമായ ചിന്തകളെ അടിച്ചേൽപ്പിച്ച് ജനത്തെ മനുഷ്യന്റെ സ്വയത്തിൽ നിർത്തുന്നതാണ് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ അത് ചൂണ്ടിക്കാണിക്കേണ്ടതുമായി ഉണ്ട്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ നാളില് പ്ലാറ്റ്ഫോം ഷിഫ്റ്റിലേക്ക് കയറി വരുവാനായിട്ട് ഇടയായി. പക്ഷെ അതിലേക്ക് കയറി വരുമ്പോൾ കർത്താവ് അനേക ആത്മീക സത്യങ്ങളാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തുറന്നു തന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ കേട്ട ഒരു ചിന്തയാണ് രണ്ട് ആത്മീക അദൃശ്യമായ ആത്മീക ഗേറ്റുകൾ, തടസ്സങ്ങൾ, ആത്മരാജ്യങ്ങൾ ഈ അന്ത്യനാളിൽ മാറ്റുന്നതായി നാം കാണുകയുണ്ട്. ആത്മീയ കാര്യങ്ങളായതുകൊണ്ട് ഇത് സ്ക്രീനിലൂടെ ഷെയർ ചെയ്താലേ നല്ലൊരു പങ്ക് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവുകയില്ല. ഈ ലോകത്തിന്റെ മനസ്സിൽ നാം ഇരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. സ്വർഗരാജ്യത്തിന്റെ മനസ്സിലിരിക്കുന്നവനോട് ലോകത്തിലെ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവർക്കത് കാഴ്ചയിൽ പിടിക്കത്തില്ല. പക്ഷെ ഉയരത്തിലെ കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ കാഴ്ചയിൽ പിടിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് എവിടെയാണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ, മറ്റേതിൽ പറഞ്ഞാൽ നമ്മുടെ ദർശനം എവിടെയാണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ജനത്തിന് കാര്യം മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ത്യകാലത്ത് രണ്ട് ആത്മീക ഗേറ്റുകൾ തുറക്കപ്പെടും. രണ്ട് ആത്മീക ഗേറ്റുകൾ തുറക്കപ്പെടും. ഒന്ന്, ദൈവം തന്റെ ദൈവരാജ്യ സുവിശേഷത്തിലൂടെ പിശാച് മറച്ചു വെച്ച ദൈവരാജ്യം എന്ന നിധിയെ, യേശുക്രിസ്തു പ്രസംഗിച്ച നിധിയെ തുറന്നു കാണിക്കും. അതിനാണ് ഈ ദൈവരാജ്യ സുവിശേഷം ദൈവം അറിയിക്കുന്നത്. മത്തായി 24:14 പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അതോടെ അവസാനം. പന്തികാലത്ത് നടക്കുന്ന ഒരു കാര്യം, രാജത്വ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതിലൂടെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പിശാജ് മറച്ചു വെച്ചതിനെ. സെങ്കൂറിന്റെ 4:4 ഈ വാക്യം എടുത്ത് വായിക്കാത്തതിന്റെ കാരണം കഴിഞ്ഞ സന്ദേശങ്ങളിലൊക്കെ വായിച്ചതാ. പക്ഷെ നിങ്ങളെ അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഇന്ന് പറയേണ്ടത് പറയണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുവന്നാലേ പറ്റൂ. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രകാശ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുകയാണ്. ലോകജനം അതറിയുന്നില്ല. ദൈവജനം എന്ന് പറയുന്നവർ നല്ലൊരു പങ്കും യേശു വരെ എത്തി. യേശുവിലൂടെ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർ വിരളം. ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ വിരളം. യേശു പറയുന്നു, ഞാൻ വാതിലാണ്, എന്നിലൂടെ അകത്ത് കിടക്കുക. അകത്ത് കിടക്കുന്നവർ വിരളം. പകരം യേശുവിനെ സ്തുതിച്ച് പുറത്തു നിൽക്കുക. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ അന്ത്യനാളിൽ സ്വർഗത്തിലെ ദൈവം തന്റെ രാജ്യത്തെ സുവിശേഷത്തിലൂടെ ജനത്തെ യേശുവിലൂടെ അകത്ത് കടന്നു ജനത്തിന്റെ ഹൃദയം ദൈവരാജ്യത്തിലേക്ക് എത്തും. അങ്ങനെ ജനത്തിന്റെ ഹൃദയം ദൈവരാജ്യത്തിലേക്ക് എത്തിയാൽ ജനം ദൈവപുത്രന്മാരായി വെളിപ്പെടാൻ തുടങ്ങും. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആന്റിവൈറസ് പ്രവർത്തിക്കുന്നത് പോലെ സർഫസിൽ കിടന്ന് പ്രവർത്തിച്ച് നിങ്ങൾക്ക് അത് ഫലമില്ലാതെ ആയിത്തീരും. കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം മനസ്സിലാക്കിയ ആ തലമാണ് ഈ കാണുന്നത്. ഓ ഫാദർ, വി താങ്ക് യു. ഞാൻ ഇവിടെ ഒരു വര ഇട്ടോട്ടെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തിരിയുകയാണ് ഈ ഈ ലൈന്. റെഡ് കളർ കൊടുക്കണം. ഓ ഫാദർ, വി താങ്ക് യു. ഓ ഫാദർ, ഐ ലവ്. ഈ ചിത്രം നിങ്ങൾ കാണുക, നിങ്ങൾ റെഡ് ലൈൻ ഇട്ടിരിക്കുന്നു. റെഡ് ലൈനിന്റെ താഴെ ഭൗതിക മണ്ഡലം, റെഡ് ലൈന്റെ മുകളില് ആത്മമണ്ഡലം. ഭൂമി ഭൗതിക മണ്ഡലത്തിൽ ജനങ്ങൾ, ഇവിടെ ഈ ലോകത്തിലെ ജനത്തിന് ദൈവത്തെ അറിയുകയില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ പുത്രനെ, വചനമാകുന്ന തന്റെ പുത്രനെ, വചനം മാംസമായി ഭൂമിയിലേക്ക് അയച്ചു. ജനത്തെ വിടുവിക്കുവാൻ ദൈവിക സന്ദേശം ജനത്തോട് അറിയിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന ഈ മാനസാന്തരപ്പെടുക എങ്കിൽ കിങ്ഡം, ഭൂമിയുടെ ഭരണം നിനക്ക് തരുവാൻ നിന്റെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു, നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായ ജീവനുള്ള പുതിയ വഴി ഇതാ ഈ ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് തുറന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ അനുഗമിപ്പിൻ, എന്നെ അനുഗമിപ്പിൻ എന്ന് യേശു ക്രിസ്തു 4 സുവിശേഷങ്ങളിലൂടെ മാത്രം 22 പ്രാവശ്യം പറഞ്ഞു എങ്കിലും ജനത്തിനത് മനസ്സിലായില്ല. ജനത്തിന്റെ ചിന്ത കേട്ടത് എന്നെ ആരാധിപ്പിൻ എന്നാണ് യേശു പറഞ്ഞെന്നുള്ള ചിന്തയിൽ ജനം ഇതാ യേശുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ഒതുങ്ങി. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ യേശുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ഒതുങ്ങി അവസാനിച്ചു. യേശുവിനെ അനുഗമിക്കുന്നവർ വളരെ ചുരുക്കം, ആരാധനയിൽ മാത്രം ഒതുക്കി അവസാനിച്ചു. എന്നാൽ ഇങ്ങനെയിരിക്കുന്ന ജനത്തിന് യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം എന്നൊന്ന് മനസ്സിലായി. എന്നാൽ അന്ത്യകാലത്ത് ഇത് പ്രസംഗിക്കപ്പെടും. ഈ ജനത്തിന് എന്തു പറ്റി? ഇതാ ഇവർ യേശുവിനെ ആരാധിച്ചു. എന്തിനു വേണ്ടി? ഇതാ ലോകത്തെ നിങ്ങൾക്ക് മുകളിൽ കാണാം. ലോകം കിട്ടാൻ വേണ്ടി യേശുവിനെ ആരാധിക്കുകയാണ്. ലോകം കിട്ടാൻ വേണ്ടി യേശുവിനെ ആരാധിക്കുന്നു. ലോകം കിട്ടിയില്ലെങ്കിലോ, ഓ ആ ഇതൊന്നും കാര്യമില്ല ബ്രദറെ എന്ന് പറഞ്ഞ് വിശ്വാസം വിട്ടു പോവുകയാണ്. അപ്പോൾ ലോകം എന്ന മറ കൊണ്ട് സംഘകുറിഞ്ഞ 4:4 ഇട്ടിരിക്കുന്നു. പിശാജ്, ഈ ലോകത്തിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്ന പിശാജ്, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അതാ അത് ശോഭിക്കാതിരിപ്പാൻ ഇതാ ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാജ് മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവർ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് യേശുക്രിസ്തു മുഖാന്തരം എത്തുന്നില്ല. പകരം ഭൗതിക ലോകത്ത് തന്നെ നിന്നുകൊണ്ട് അവർ ഇതാ യേശുവിനെ ആരാധിച്ച്, അവർ ഇതുവരെ വിഗ്രഹങ്ങളെ ആരാധിച്ച് അതേ പരിയത്തിൽ യേശുവിനെ ആരാധിച്ച് ഇവിടെ തന്നെ കിടക്കുകയാണ്. എന്നാൽ അന്ത്യകാലത്തേക്ക് വരുമ്പോ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, തന്റെ ദൈവരാജ്യ സുവിശേഷത്തിലൂടെ മത്തായി 24:14 പറയുന്നു, രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും തുടർന്ന് ഈ ജനത്തെ ഇതാ യേശുവിലൂടെ യേശുവിനെ അനുഗമിച്ച് ഇതാ ഇവരെ ലോകത്തെ വെറുത്ത് ലോക സിസ്റ്റത്തിൽ ജീവിക്കാതെ ഇവർ യേശുവിനെ അനുഗമിച്ച് ഇതാ അതീവ രാജ്യത്തിലേക്ക് സ്വകീയ പിതാവിന്റെ അടുക്കലേക്ക് അവർ യാത്രയാകുന്നു. അങ്ങനെ താൻ മുഖാന്തരം ദൈവത്തോടടുക്കുവാൻ, യേശു മുഖാന്തരം ദൈവത്തോടടുക്കുവാൻ മനുഷ്യർക്ക് ഇതാ ഒരു സാവകാശം കിട്ടുകയാണ്. അന്ത്യനാളിൽ ഇതാ ഈ ഗേറ്റ്, പിശാചി കെട്ടിയ ഈ ഗേറ്റ് ദൈവരാജ്യ സുവിശേഷത്തിലൂടെ ദൈവം അഴിച്ചു മാറ്റുകയാണ്. ഇത് നാം കേട്ടതാണ് അല്ലെ? ഇതാ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ജനത്തിന്റെ ഹൃദയം ഇതാ യേശുവിലൂടെ ദൈവരാജ്യത്തിലേക്ക് എത്തുന്നു. ഈ ജനത്തിന്റെ ഹൃദയം ശരീര ഭൂമിയിൽ തന്നെയാണ്, ജനത്തിന്റെ ഹൃദയം യേശുവിലൂടെ ദൈവരാജ്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ യേശുവിലൂടെ ദൈവരാജ്യത്തിലേക്ക് ജനത്തിന്റെ ഹൃദയം എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന്റെ വചനം മത്തായി 13:26 പറയുന്നത് പോലെ, ഇതാ ഞാറ് വളർന്ന് കതിരായി ദൈവ രാജ്യത്തിന്റെ പുത്രന്മാർ വളർന്ന് കതിരായി ഫലം കൊടുക്കുകയായി. ഈ എപ്പോഴാണ് ഫലം കൊടുക്കുക? നമ്മുടെ ഹൃദയം യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യത്തിലേക്ക് കടന്നാലേ ഫലം കൊടുക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഹൃദയം അവിടെ കടക്കാത്തതിന്റെ കാരണം നമ്മുടെ നിക്ഷേപം അവിടെ അല്ലാത്തത് കൊണ്ടാണ്. കർത്താവ് പറഞ്ഞൊരു പ്രിൻസിപ്പൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിന്റെ നിക്ഷേപം എവിടെ ഉണ്ടോ അവിടെ നിന്റെ ഹൃദയവും ഇരിക്കും. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഭാവിയിൽ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. അപ്പോ ഇതാ നമ്മുടെ ഹൃദയം മാറാത്തതിന്റെ കാരണം നമ്മുടെ നിക്ഷേപം ഭൂമിയിലായത് കൊണ്ട് ഇതാ നമ്മൾ ഉയരത്തിലേക്ക് നമ്മുടെ ഹൃദയം കടന്നു പോകുന്നില്ല. എന്നാൽ ഇതാ ആത്മമണ്ഡലത്തിലേക്ക് ഉയരത്തിലേക്ക് നമ്മുടെ ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ ഹൃദയം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് അതരം സംസാരിക്കുന്നത്. ഈ ഭൂമിയിലായിരിക്കുന്ന ശരീരത്തിലാണ് അതരം ഇരിക്കുന്നത്, കൈയിരിക്കുന്നത്, കാലുകൾ ഇരിക്കുന്നത് അല്ലെ? ഉടനെ ഹൃദയം നിറഞ്ഞു കവിയുന്ന മുഴുവൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. ഇതാണ് യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അവിടെ നിന്ന് കേൾക്കുന്നത്, ഹൃദയം നിറയുന്നത് ഈ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് വിളിച്ചു പറയും. അങ്ങനെ ദൈവപുത്രന്മാർ ഈ ഭൂമിയിൽ നിറയുവാൻ തുടങ്ങും. ദൈവപുത്രന്മാർ ഈ ഭൂമിയിൽ വെളിപ്പെടാൻ തുടങ്ങും. ഞാറ് വളർന്ന് കതിരാകുന്നു. ആ സമയം എന്ത് ചെയ്യും? ദൈവം അടുത്ത ഗേറ്റും തുറന്നു കൊടുക്കും. ആ ഗേറ്റാണ് തൊട്ടിപ്പുറത്ത് കാണുന്നത്. 2 തെസ്സലോനിയർ 2:7 വാക്യങ്ങളിൽ ദൈവം അടുത്ത ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. ഇതുവരെയും അദൃശ്യനായി നിന്ന പിശാജ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പിശാജിന്റെ പ്രവൃത്തികൾ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം അതിനെ വെളിപ്പെടുവാൻ സമ്മതിക്കാതെ തടയുകയാണ്. വഴിയിൽ നിന്ന് തടയുന്നവൻ മാറിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ സിസ്റ്റം അതിനെ അതോടുകൂടി മാറ്റി കൊടുക്കും. ഞാറ് വളർന്ന് കതിരായാൽ ആ നിമിഷം തന്നെ എന്ത് പറ്റുമെന്നറിയാമോ? ഇതാ കളയും വെളിപ്പെട്ടു വരും. കള ആരാണ്? മത്തായിയുടെ സുവിശേഷം വ്യക്തമായി നിങ്ങൾ പഠിക്കുക. കള ദുഷ്ടന്റെ പിശാചിന്റെ മക്കളാണ്. നല്ല വിത്ത് ആരാണ്? ആരാണ്? രാജ്യത്തിന്റെ പുത്രന്മാരാണ്. അപ്പോ രാജ്യത്തിന്റെ പുത്രന്മാർ ഫലമായി ഞാറ് വളർന്ന് കതിരായാൽ ഉടനെ കളയും കാണായി വരും. ഈ ഗേറ്റും ദൈവം അതൻ തുറന്നു കൊടുക്കും. പിശാജ് ഇതാ ഭൂമിയിലേക്ക്, ഇതാ പിശാജിന്റെ ആളുകളിലൂടെ അവനും വെളിപ്പെടാൻ തുടങ്ങും. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കാണുക, പിശാജിന്റെ ആളുകളിലൂടെ ഇതാ പിശാജ് വെളിപ്പെടാൻ തുടങ്ങിയാണ്. അങ്ങനെ പിശാജും വെളിപ്പെടുമ്പോൾ ഭൂമിയിൽ രണ്ടു കൂട്ടം ജനത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ ആ കണ്ടത്തിലേക്ക്, ആ പാടത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് കാണാം. ഒന്ന് ഞാറ് വളർന്ന് കളയായി കതിരായി നിൽക്കുന്നു, അപ്പൊ തന്നെ കളയും കാണായി വരുന്നു. രണ്ട് ടൈപ്പ് കാണുന്നത് പോലെ ഇതാ രണ്ട് ടൈപ്പ് ജനങ്ങളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് ദൈവപുത്രന്മാരായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ജനം, അവർ വെളിപ്പെടുകയാണ്, ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിപ്പെടുകയാണ്. അപ്പോൾ തന്നെ കളയും കാണാം, പിശാചിന്റെ പുത്രന്മാരും ഇവിടെ വെളിപ്പെടുകയാണ്. ഇവർ രണ്ടും ഇതാ എതിരാണ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എതിരാണ്. ഈ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ദൈവത്തിന്റെ മക്കൾ ഒരു പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. നമ്മൾ ലോകപരമായ ഒരു പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ. കാരണം കർത്താവ് പറഞ്ഞു, ഈ ദൈവത്തിന്റെ വിശ്വാസം ക്രിസ്തുവിലൂടെ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്ന നമുക്ക്, കാരണം യേശുവിനെ കുറിച്ച് പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ആ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്ന നമ്മൾക്കെതിരായിരിക്കും പിശാചിന്റെ പുത്രന്മാർ നിൽക്കുന്നത്. അപ്പോ ഈ ഒരു അവസരത്തിലേക്ക് വരുമ്പോൾ എല്ലാ രീതിയിലും ഒരു ഉപദ്രവം സഹിക്കേണ്ട അവസ്ഥയിലേക്ക് യഥാർത്ഥ ദൈവം മക്കൾ കടന്നു വരും. അപ്പോ യഥാർത്ഥ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടവർ മാത്രമേ അവിടെ നിലകൊള്ളുകയുള്ളൂ, ബാക്കി എല്ലാവരും വിശ്വാസദേഹത്തിൽ വീണു പോകാനായിട്ടടിയാവും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ വെറുക്കും. ഇതാ ഈ ലോകത്തിൽ ജനം പരസ്പരം വെറുക്കാൻ തുടങ്ങും. ദൈവജനത്തെ പരിപൂർണമായും വെറുക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. ഇനി നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. മത്തായിയുടെ സുവിശേഷം 9 മുതൽ വായിക്കും.
അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും
എന്റെ നാമനിമിത്തം, ക്രിസ്തു പറയുകയാണ്, എന്റെ നാമനിമിത്തം സകല ജാതികളും ഓൾ ദ നേഷൻസ് നിങ്ങളെ പകയ്ക്കും. അതിന്റെ അർത്ഥം ഒരു രാജ്യത്തിലും സ്വസ്ഥത ഉണ്ടാവില്ല. എന്റെ നാമനിമിത്തം സകലരും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതിനിടയിൽ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ ശ്രദ്ധിച്ചോളുക, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഇതാരുടെ വാക്ക? യേശു ക്രിസ്തുവിന്റെ വാക്ക്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷപ്പെടും. ഈ അന്ത്യനാളിൽ പ്രിയ കുഞ്ഞുങ്ങളെ, സഹിക്കാതെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം പഠിപ്പിക്കുന്ന പല പഠിപ്പിക്കലുകളും ഉണ്ട്. പക്ഷെ യേശുവിന്റെ പഠിപ്പിക്കൽ അങ്ങനെയല്ല. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഉള്ളവരൊന്നെടുത്തേ ആ ബൈബിൾ വാക്യം ഒന്ന് വായിക്കാൻ പോവണം. വായിക്കുന്നതിന് മുമ്പ് ആര് പറഞ്ഞ വാക്യമാണെന്ന് കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. വചനം വാക്യം ഇല്ലാത്തൊരു സ്ക്രീനിൽ നോക്കുക, നിങ്ങളുടെ ബൈബിൾ അത് അണ്ടർലൈൻ ചെയ്യുക. ഇത് ആര് പറഞ്ഞ വാക്യമാണ് അറിയാവുന്ന ഒരു അടുത്താളോട് പറഞ്ഞേ. ജോഷ് പപ്പയ്ക്ക് അറിഞ്ഞുകൂടാ, പപ്പയോട് പറഞ്ഞുകൊടുത്തേ. ആര് പറഞ്ഞാന്ന്? അങ്ങനെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ആര് പറഞ്ഞതാ? മനസ്സിലായാലും ആര് പറഞ്ഞാന്ന്? ഇനി നമുക്ക് ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിക്കാം. 24:13 വായിച്ചേ.
അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും.
എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് യേശു ക്രിസ്തു പറഞ്ഞ വാക്ക. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഈ ഒരു ചിത്രത്തിലെ അവസ്ഥ നിങ്ങൾ കാണുക. ഞാറും അപ്പൊ തന്നെ ഞാറ് വളർന്ന് കതിരായി, ഉടനെ കളയും കാണായി വന്നു. ഇതാ പരസ്പരം ഒരു എതിർപ്പ് കടന്നു വരും. എന്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ വെറുക്കും. പലരും അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുക, പക്ഷേ സൂക്ഷിക്കുക. യേശുവിന്റെ വാക്കുകൾ എപ്പോഴും നാം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരുങ്ങുവാൻ തക്കവണ്ണം, ഈ വാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു കൂട്ടം ജനം എടറും, പ്രത്യേകിച്ച് കലകളായിരിക്കുന്നവർ പെട്ടെന്ന് എടറും. സതീജേ, ഇവിടെ ജയിക്കാൻ നമുക്ക് വേണ്ട മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം, എങ്കിലേ ഇവിടെ ജയമെടുക്കാൻ. അതിന്റെ അർത്ഥം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും ചെയ്യുവാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. ഈ ജീവനെ നേടുക, രക്ഷിക്കുവാൻ നാം നോക്കിയാൽ ഈ ജീവനെ കളയുകയേ ഉള്ളൂ. ഈ ജീവനെ കളഞ്ഞാൽ, ക്രിസ്തുവിനായി കളഞ്ഞാൽ നാം ഇതിനെ നേടും എന്ന വാഗ്ദത്തം നാം നന്നായി അറിയാം. ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ ജനം ഈ ജീവനെ, മരിക്കുവാൻ പോകുന്ന ഈ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഓടും. അവസാനം ഈ ജീവൻ രക്ഷിക്കുവാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവർ വിശ്വാസ ത്യാഗത്തിലേക്ക് തങ്ങളെ തിരിയേൽപ്പിച്ചു കൊടുക്കും. നമ്മളുടെ ജീവൻ പോകുന്നതല്ല നമ്മുടെ പരാജയം, ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ വിശ്വാസം ത്യജിക്കുന്നതാണ് നമ്മുടെ പരാജയം. എന്താണ് നമ്മുടെ ജയം? ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ ജീവൻ ത്യജിക്കുന്നതാണ് നമ്മുടെ ജയം. അല്ലാതെ ജീവന് വേണ്ടി വിശ്വാസം ത്യജിക്കുന്നതല്ല ജയം, അത് പരാജയമാണ്. പകരം വിശ്വാസത്തിന് വേണ്ടി ഈ ജീവൻ ത്യജിക്കുന്നതാണ് നമ്മുടെ ജയം. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, കഥാവ് പറഞ്ഞ എപ്പോഴും ഓർത്തോളം, ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടണ്ട, ദേഹിയെ കൂടെ കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെടുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ട മനോഭാവം, എബ്രായ ലേഖനം 12-ാം അധ്യായം. ഓ ലോർഡ് ഐ ലവ് യു.
ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊൾവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല.
ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയാണ്, പാപത്തോട് പോരാടുന്നതിൽ ദൈവം നമ്മളോട് കൽപ്പിച്ചതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് പാപം. ചെയ്യേണ്ട നന്മ എന്തെന്നറിഞ്ഞിട്ടും അത് ചെയ്യാത്തതാണ് പാപം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് വലിയൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു മഹാഭാഗ്യമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ അങ്ങനെ തന്നെ നാം കാണണം. ഈ ഒരു ബ്ലെസ്സിങ് യേശു ക്രിസ്തു കടന്നുപോയൊരു അനുഗ്രഹമാണ്. യേശു എങ്ങനെയാണ് കടന്നുപോയത്? അവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വാസ നായകനും പൂർത്തി വരുന്നതിനുമായി യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അനവമാനം അലക്ഷ്യമാക്കി. അപ്പൊ മുമ്പിൽ എന്നാ ഉണ്ട്? സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പോഴെന്നാ ഉണ്ട്? അപമാനമുണ്ട്, ക്രൂശുണ്ട്, ക്രൂശിനെ സഹിക്കുകയും. അപ്പോ അപമാനമുണ്ട്, ക്രൂശുണ്ട് ഇപ്പോ, പക്ഷെ അതിനുശേഷമോ സന്തോഷമുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളൊരു ബ്രിഡ്ജ് കിടക്കേണ്ടതായിട്ടുണ്ട്, നമ്മളൊരു പാലം കിടക്കേണ്ടതായിട്ടുണ്ട്. ആ പാലത്തിന്റെ അപ്പുറമോ സന്തോഷമാണ്. ആ ഒരു പാലം അപമാനത്തിന്റെ സഹനത്തിന്റെ ഒക്കെ ഒരു പാദമാണ്, ഒരു പാലമാണ്, ഒരു പാതയാണ്. അപ്പൊ അതൊന്നും ഞങ്ങൾക്കില്ല എന്നുള്ള ചിന്തയിൽ ആയിരിക്കരുത്. ദൈവം നമ്മളെ സൂക്ഷിക്കും. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ ദൈവം സൂക്ഷിച്ചോ? സൂക്ഷിച്ചു. എങ്ങനെയാണ്? യേശു ക്രിസ്തുവിനെ ദൈവം സൂക്ഷിച്ചത്. യേശു ക്രിസ്തു ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവ വഴി വിട്ടുമാറാതെ ഇരിക്കാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ ദൈവം സൂക്ഷിച്ചു. തന്റെ പ്രാണ അപകടത്തിലായി, പക്ഷെ ദൈവം സൂക്ഷിച്ചു. താൻ ഇന്നും ജീവിക്കും. അപ്പൊ യേശു ക്രിസ്തു വെച്ചിട്ട് പോയ അതേ പാതയാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഒന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണമുള്ള സന്ദേശം ജനത്തിന് ലഭ്യമായിരുന്നില്ല. ജനം അവിടെ സ്വയം മരിക്കുവാനായിട്ട് ജനം ഏൽപ്പിച്ചു കൊടുത്തിരുന്നില്ല. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തവർ വളരെ വിരളം, യേശുവിന്റെ ശിഷ്യന്മാരെ പോലെയുള്ളവർ. എന്നാൽ യേശു ക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അന്ത്യനാളുകളിൽ നമുക്കൊരു മനോഭാവം ഉണ്ടാകണം. യേശുവിന്റെ അതേ മനോഭാവം നമുക്ക് ഉണ്ടാകണം. നമ്മളുടെ പ്രാണനെ ദൈവവചനം അനുസരിക്കുവാൻ തക്കവണ്ണം യേശുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പാപത്തോട് പോരാടുന്ന, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. ഇങ്ങനെ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് അന്ത്യകാലത്ത് നാം ജയമെടുക്കുന്നത്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ സന്ദേശത്തിൽ നിങ്ങളോട് പറയുവാനായിട്ടിടയായത്, എവിടെയെങ്കിലും പോയി ഒളിച്ച് താമസിക്കുകയും കുറെ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം കരുതി സൂക്ഷിച്ച് ഈ ജീവനെ നഷ്ടപ്പെടാതിരിക്കുവാൻ തക്കുന്ന ഒരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ അത് നമ്മളെ ജയത്തിലേക്ക് എത്തിക്കുകയില്ല. എന്നാൽ നമ്മളെ ജയത്തിലേക്ക് എത്തിക്കുന്ന മനോഭാവം യേശു ക്രിസ്തു ദൈവത്തിനായി ജീവിച്ച് തന്റെ പ്രാണനെ വിട്ടുകൊടുത്തതുപോലെ നമ്മൾ ദൈവത്തിനായി ജീവിച്ച, ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവിനായി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി ഈ പ്രാണനെ വിട്ടുകൊടുക്കുവാനിടയാണ്. ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിയാൽ അതിലേക്കുള്ള ആത്മ വളർച്ച നമ്മൾ പ്രാപിച്ചാൽ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ നമ്മൾ ജയത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, നമ്മൾ കരുതേണ്ടയോ? കരുതണം. അതിന് ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അത് ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ഇടയ്ക്കുള്ള ചെറിയ ഒരു പദ്ധതി മാത്രമാണ്. അത് വിശ്വാസത്തിൽ നാം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് നല്ലതാണ്. സ്വയത്തിൽ നിന്നാണ് നാം ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് നന്മയായിത്തീരുകയുമില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. ചിത്രത്തിലൂടെ അത് വീണ്ടും നിങ്ങൾക്ക് കാണിക്കാം. ഫാദർ, വി താങ്ക് യു. ഓ ലോർഡ്, ഐ ലവ് യു. ആ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടോ ഒരു മർമ്മം, എപ്പോഴാണ് ആന്റിക്രൈസ്റ്റ് സിസ്റ്റം നമ്മളെ കൊല്ലുന്നത്? അതായത് ഭൗതിക ഗവൺമെന്റ് ആന്റിക്രൈസ്റ്റ് സിസ്റ്റം നമ്മളെ കൊല്ലുന്നത്, ആ നിമിഷം നമ്മൾ പിശാചിനെ ജയിക്കുകയാണ്. ശ്രദ്ധയോടെ കേട്ടിരിക്കാത്തവന് ഇത് മനസ്സിലാവുന്നില്ല, അവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായിത്തീരും. വെളിപ്പാട് പുസ്തകം 13:7 നാം കേട്ടു, വിശുദ്ധന്മാർ ആന്റിക്രൈസ്റ്റിന്റെ ഗവൺമെന്റിന്റെ മുമ്പിൽ വിശുദ്ധന്മാർ മൃഗത്തെ, ബീസ്റ്റ് സിസ്റ്റത്തെ ജയിക്കുകയല്ല, ബീസ്റ്റ് സിസ്റ്റം വിശുദ്ധന്മാരെ ജയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വായിച്ചാൽ, ആ വാക്യം ജനത്തിന് പരിചയമില്ല, ദൈവദാസന്മാർക്കും പരിചയമില്ല.
വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു.
വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് മൃഗത്തിന്റെ സിസ്റ്റത്തിന്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് വിശുദ്ധന്മാർ മൃഗത്തെ ജയിക്കുമെന്നല്ല, മൃഗം വിശുദ്ധന്മാരെ ജയിക്കും. യേശു ക്രിസ്തു അന്നത്തെ റോമ ഗവൺമെന്റിനെ ജയിച്ചില്ല, പകരം ദൈവം റോമ ഗവൺമെന്റ് യേശുവിനെ ജയിക്കാനുള്ള അധികാരം കൊടുത്തു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പൈലറ്റിനോട്, പൈലറ്റ് പറഞ്ഞു എനിക്ക് നിന്റെ മേൽ അധികാരമുണ്ട്. യേശു പറഞ്ഞു എന്റെ പിതാവ് ആ അധികാരം തന്നതുകൊണ്ടാണ് നിനക്ക് അധികാരമുള്ളത്, മേലിൽ നിന്ന് എന്റെ പിതാവാണ് അധികാരം തന്നിരിക്കുന്നേ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പൊ ഈ ഒരു മർമ്മം നമ്മൾ പറയാതെ നമ്മുടെ ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ കേട്ടതിന് വിപരീതമാണല്ലോ ഈ വരുന്നത് എന്ന് ചിന്തിച്ച ജനം വിശ്വാസയാഗത്തിലേക്ക് പോകും. അപ്പൊ ജനം യേശുവിനെ അനുഗമിച്ച് യേശുവിന്റെ അതേ പാത പിന്തുടരുവാൻ ജനം വളരണം. അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വെള്ളം കോരിയു ഒരു പ്രയോജനം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. മനസ്സിലാക്കുക, എന്ന് മൃഗത്തിന്റെ സിസ്റ്റം നമ്മളെ കൊല്ലുന്നുവോ ആ നിമിഷം നമ്മൾ പിശാചിനെ ജയിക്കുകയായി. ഭൗതിക മണ്ഡലം നമ്മളെ കൊല്ലുമ്പോൾ ആത്മമണ്ഡലത്തെ നാം തകർത്തെറിയുകയായി, പരാജയപ്പെടുത്തുകയായി. ഇതാണ് വെളിപ്പാട് 12:11 നാം വായിച്ചത്. അവർ പിശാചിനെ ജയിച്ചു, ആത്മമണ്ഡലത്തിലെ പിശാചിനെ ജയിച്ചു. എങ്ങനെയാണ്? കുഞ്ഞാൻ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താൽ, അതായത് വചനം തങ്ങളുടെ ജീവിതത്തിലൂടെ സാക്ഷ്യമായി മാറി. ഇവർ കേട്ടുകേൾവി മാത്രമല്ല സാക്ഷ്യമായി മാറി, അവരുടെ ജീവിതമായി മാറി. പിന്നെ പറയുന്നു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല, മരിക്കാൻ തയ്യാറായി നിന്ന ഒരു കൂട്ടം ജനം. അവരാണ് ജയിച്ചത്. എടുത്തെങ്കിലും വായിച്ചോളൂ.
അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല.
അതായത് അവർ ക്രിസ്തുവിന് വേണ്ടി മരിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ പിശാചിനെ ജയിച്ചു. ജയിക്കുന്നവന് ഇത് അവകാശം. ഈ ഒരു മർമ്മം മറന്നു പോകരുത്, ഈ ഒരു മർമ്മം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ചാട്ടെ, നമുക്ക് ഇവിടെ ഒരു പാലം കിടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിടക്കേണ്ടുന്ന പാലം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകം 2:10 പറയുന്ന ചിന്ത നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. സ്മിർണയിലെ സഭയുടെ ദൂതനോട് പറയുകയാണ്, സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് അവർ അവന്റെ ഒരു കുറ്റവും കർത്താവ് കാണുന്നില്ല. അവിടെ പറയാണ് നിങ്ങൾക്ക് 10 ദിവസം ഉപദ്രവം ഉണ്ടാകും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അതൊരു പരീക്ഷയാണ്, അതൊരു ടെസ്റ്റാണ്. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കണം, എങ്കിലാണ് നിനക്ക് സമ്മാനങ്ങൾ ലഭ്യമാകുന്നത്. സാത്താനാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വരുന്നത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കും. 10 ദിവസം ഉപദ്രവം ഉണ്ടാകും, അതിന്റെ അർത്ഥം ഒരു സമ്പൂർണ്ണ ഒരു പീരീഡ് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. പറയുന്നത് ആരാണ്? യേശു കർത്താവാണ്. യേശു കർത്താവാണെന്ന് പറയുന്നു. എന്നാൽ ഈ യേശുവിന്റെ മനസ്സില്ലാത്തവർക്ക് ഇതൊന്നും പ്രസംഗിക്കാൻ കഴിയത്തില്ല. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മാനസാന്തരപ്പെടാത്ത മറ്റു സഭകളോട് മാനസാന്തരപ്പെടാൻ പറയുമ്പോൾ ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷയുണ്ടെന്നുള്ളത്. മാനസാന്തരപ്പെട്ടവന് പരീക്ഷയുണ്ട്, മാനസാന്തരപ്പെടാത്തവർക്ക് പരീക്ഷയില്ല. അവർക്ക് ആദ്യം തന്നെ മാനസാന്തരപ്പെടും. 10 ദിവസം ഒരു പീരീഡ്, 10 days, ഒരു ബ്രിഡ്ജ് പോലെയാണ്, പാലം പോലെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രത്തിൽ കാണും 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. അത് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. ടെസ്റ്റാണത്, അത് ടെസ്റ്റാണ്. ഇത് മനസ്സിലാക്കുക, അത് ടെസ്റ്റാണ്, പരീക്ഷയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഇനി 10 ദിവസം കഴിഞ്ഞാൽ 10 ദിവസത്തിന്റെ ഇടയിൽ യേശു ക്രിസ്തു വന്ന് നിങ്ങളവിടെ എടുത്തോണ്ട് പോകുന്നില്ല, അങ്ങനെയല്ല പറയുന്നേ. പകരം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, അതിന്റെ അവസാനം മരണമായിരിക്കുക. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഒരുപക്ഷെ ആ പീരീഡിനുള്ളിൽ കുഞ്ഞെ നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരിച്ച് ആ പരീക്ഷയുടെ കനം കൂടിക്കൊണ്ടിരിക്കും. നിന്റെ ആത്മീയ വളർച്ച യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ കളയുവാൻ തക്കവണ്ണം ഉള്ള ആത്മീയ വളർച്ചയാണെങ്കിൽ ദൈവം അതിനുള്ള ഒരു മഹാഭാഗ്യവും നിനക്ക് തരുവാനാകട്ടെ. വാക്യം വായിച്ച് 2:10.
നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്കു തരും.
ഹല്ലേലൂയ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, അവിടെ പറയുന്നൊരു കാര്യം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. അപ്പൊ നമുക്ക് എന്തുണ്ട്, എന്തുണ്ട് എന്ന് പറഞ്ഞേ? സഹനം ഉണ്ട്, പക്ഷെ ഭയപ്പെടേണ്ട. അതെന്താണ്? അത് പരീക്ഷയാണ്, നിങ്ങളെ പരീക്ഷിക്കേണ്ടത്. അപ്പോ അത് ടെസ്റ്റാണ്. ടെസ്റ്റ് ടെസ്റ്റ് എന്താണ്? പരീക്ഷ എന്തിനാണ്? കിരീടം ലഭിക്കാൻ വേണ്ടിയാണ് അല്ലേ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാവുന്നതിന് ശേഷം ദൈവം ഒരുക്കിയ ആ ജീവ കിരീടം അവർ പ്രാപിക്കും. കിരീടം ലഭിക്കാൻ വേണ്ടിയാണ്. ഇനി ഈ വാക്യത്തിന്റെ അവസാനം നോക്കിയേ, എന്നാൽ ഞാൻ ജീവ കിരീടം നിനക്ക് തരും. കണ്ടോ? അപ്പൊ ഈ പരീക്ഷ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ജീവിതത്തിലൂടെ ലഭിക്കുന്ന കിരീടം നമുക്ക് തരുവാൻ വേണ്ടിയാ. ഭാവിയിലെ രാജാക്കന്മാർക്കുള്ളതാണ് കിരീടം, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. ഇത് പരീക്ഷയാണ്. അപ്പൊ ഇതിനെ പേടിക്കേണ്ടത് കർത്താവ് പറയുന്നേ. എന്തിനാ പേടിക്കുന്നേ? ഇത് പരീക്ഷയാണ്, നിനക്ക് കിരീടം തരാനുള്ള പരീക്ഷ. ഹല്ലേലൂയ. ആരാണോ പരീക്ഷ എടുക്കുന്നത്? പിശാചാണ്. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം ഉപദ്രവം ഉണ്ടാകും. ഒരു ഉപരോധം ദൈവമക്കൾ അനുഭവിക്കേണ്ടി വരും. ഉപരോധം അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ചിലർ തടവിലാക്കപ്പെടും, ചിലർ കൊല്ലപ്പെടും. തുടർന്ന് പറയാണ്, ഈ 10 ദിവസം കഴിയുമ്പോൾ നിന്നെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചു വിടുമെന്നല്ല, മരണപര്യന്തം. ജിയോ പര്യന്തം കേട്ടിട്ടില്ലേ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഇത് വിശ്വസ്തയുടെ ടെസ്റ്റാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഒരു പീരീഡ് ഉപരോധം ഉണ്ടാകും, ഒരു പീരീഡ് ഉപരോധം ഉണ്ടാകും. ആ ഉപരോധത്തിന്റെ അവസാനം രക്ഷപ്പെടുന്നുള്ള വാക്തത്വം, അതായത് ഭൂമിയിലേക്ക് വേണ്ടി രക്ഷപ്പെടുമെന്നല്ല കർത്താവ് പറയുന്നേ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എങ്കിൽ കിരീടം നിനക്ക് ലഭ്യമാകും. ഇവിടെ ജനം ഇത് കേൾക്കുമ്പോൾ അവർക്ക് പേടി വരുന്നതിന്റെ കാരണം അവരോട് അവരുടെ കർത്താവ് പറഞ്ഞു, മക്കളെ ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്തിക്കുക, ഉയരത്തിലുള്ള ചിന്തിക്കുക, ഉയരത്തിലുള്ള ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് കഴിയുന്നില്ല. കാരണം അവർ ഭൂമിയിലുള്ളതിനെ വിടാൻ തയ്യാറല്ല. ഇവർക്കാണ് ഈ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അവരെ തിരിച്ചറിയാനാണ് ഈ ടെസ്റ്റും വരുന്നത്. അവർ ഭൂമിയിലുള്ളത് വിടത്തില്ല, ഭൂമിയിലുള്ളത് വിടത്തില്ല. ഭൂമിയിലുള്ളത് വിടുന്നവരെ ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും. എന്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനെയാ, ഭൂമിയിലുള്ള വിട്ടവര് അവർ വാക്കുകൊണ്ട് വാകൊണ്ട് വലിയ വലിയ വാക്കുകളൊക്കെ പറയും, പക്ഷെ പണത്തോടടുക്കുമ്പോ, സ്വത്തിനോടടുക്കുമ്പോ, സമ്പത്തിനോടടുക്കുമ്പോ അവർ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. ദൈവവേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ ദൈവം പണമാണ്, അത് വിടുത്തില്ല. അവരുടെ ദൈവം മാമോനാണ്. നേരത്തെ കണ്ടില്ലേ, യേശുവിന്റെ മുകളിൽ നിൽക്കുന്ന എന്തോ ലോകം ഇട്ട്, ലോകം കിട്ടാൻ വേണ്ടി യേശുവിനെ ആരാധിക്കുന്നു. ആരാധിച്ചാ കിട്ടും, യേശുവിന്റെ മുകളിലെ ലോകം ഇരിക്കുന്നു. അവർ വിടില്ല. എന്നാൽ മാറിയവരെ മനസ്സിലാകും, ദാ യേശു ക്രിസ്തു മുകളിലേക്ക് വരും, ലോകം താഴേക്ക് വരും. അവർ ഇതാ ദരിദ്രർക്ക് വാരി വിതറി കൊടുക്കും, അവർ ദൈവവേലയ്ക്ക് കൊടുക്കും. കാരണം അവർക്ക് മനസ്സിലായി, ഇതാ ഈ ലോകത്തിലുള്ളത് താൽക്കാലികമാണ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പിതാവോടുള്ള വാസം അത് നിത്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ സന്ദേശം അവർക്ക് ചിന്തിക്കുവാനും ഇതിലേക്ക് വളരുവാനും ഇടയാണ്. അല്ലാത്തവർക്ക് ഈ സന്ദേശം ഒരടർച്ചയാണ്. ഈ യാത്രയില് എല്ലാവരും നമ്മളോട് നിൽക്കില്ല. യേശു ക്രിസ്തുവിന്റെ യാത്രയില് യേശു ക്രിസ്തുവിനെ എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് വിട്ടുപോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ആരെങ്കിലും വിട്ടുപോകുന്നുവെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ വിട്ടുപോകാതിരുന്നാൽ മതി. ഈ യാത്രയില് പലരും വിട്ടുപോകും. യഹൂദ ജനം യേശുവിനെ വിട്ടുമാറി. യോഹന്നാൻ ഒന്നിന്റെ 14 പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായ ഓരോവനെ കൈക്കൊണ്ടില്ല. അവന്റെ സമൂഹം അവനെ വിട്ടുമാറി. ഇന്ന് ക്രിസ്തീയ ജനം, നിങ്ങൾ ഈ യാത്രയിൽ നടന്നാൽ ക്രിസ്തീയ ജനം നിങ്ങളെ വിട്ടുമാറി. യേശുവിന്റെ അതേ അനുഭവം നിങ്ങൾക്കുണ്ടാകും. യേശു അതുകൊണ്ട് തളർന്നോ? തളർന്നില്ല. മനുഷ്യൻ നിങ്ങളെ ഐസോലേറ്റ് ചെയ്താലും നിങ്ങൾ ഐസോലേറ്റ് ചെയ്യപ്പെടുകയില്ല. അത് മനസ്സിലാക്കുക. മനുഷ്യർ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്താലും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുകയില്ല. അത് മനസ്സിലാക്കുക. പക്ഷെ ദൈവരാജ്യ സുവിശേഷ സന്ദേശം നിങ്ങൾ കേട്ടതിൽ ജീവിക്കുന്നവരായിരിക്കണം. യേശുവിനെ യഹൂദജനം സെപ്പറേറ്റ് ചെയ്തു, യേശുവിനെ കൈകൊണ്ടില്ല. യേശുവിന്റെ കുടുംബം യേശുവിനെ വിശ്വസിച്ചില്ല. എന്തിന്റെ വചനം പറയുന്നു? അവന്റെ സഹോദരങ്ങളും അവനെ വിശ്വസിച്ചില്ല. നീ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീടിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുകയല്ലേ, യെരുശലേമിലേക്ക് അല്ലേ? ഞങ്ങൾ സുവിശേഷം വേണാമതി, നമുക്കത് കാണാം. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോ കുറെ പേരുണ്ട്, അവർക്ക് ഈ അത്ഭുത അടയാളം ചെയ്യുന്നതാണ് കർത്താവിന്റെ വേല എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവർ അതിന്റെ കൂടെ കൂടി. പക്ഷെ യേശുവിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അനേകം അവനെ വിട്ടുപോയി. കണ്ടോ, യേശുവിനെ ഏകനാക്കുന്നത് കണ്ടോ? യഹൂദ ജാതികളെ യേശുവിനെ ഏകനാക്കി, തന്റെ കുടുംബം യേശുവിനെ ഏകനാക്കി, തന്റെ ശിഷ്യന്മാർ അനേകർ വിട്ടുപോയി, യേശുവിനെ ഏകമാക്കി. ജനങ്ങളെ യേശുവിനെ ഏകമാക്കി. അന്ന് വരെ യേശുവിന്റെ പുറകെ നടന്ന അഞ്ചപ്പോ രണ്ടു മീനും കൊണ്ടുള്ള വർദ്ധനവോ രോഗസൗഖ്യവും മൂന്ന് സൗഖ്യമൊക്കെ അനുഭവിച്ചവർ അവർ വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കേ, ഇവനെ ക്രൂശിക്കേ. ജനം യേശുവിനെ വിട്ടുമാറി. അവസാനം ഇതാ ഒരു ശിഷ്യൻ പണത്തിൽ വേണ്ടി യേശുവിനെ ഒറ്റി കൊടുത്തു, യേശുവിനെ വിട്ടുമാറി. ബാക്കി പതിനൊന്ന് എണ്ണം ഉണ്ട്. യേശു പറഞ്ഞു നിങ്ങളും വിട്ടുമാറും, നിങ്ങളും വിട്ടുമാറ്, നിങ്ങളെല്ലാം സാന്താന്റെ സ്വയത്തിലേക്ക് ഓടിപ്പോകും, എന്നെ ഒറ്റയ്ക്കാക്കും. അപ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്. എന്റെ മകനെ എന്റെ മകളെ, ഈ യാത്രയിലെല്ലാം നിങ്ങൾ ഒറ്റപ്പെടും. ക്രിസ്തുവിന്റെ മനസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും. യേശുവിനെ തന്റെ സ്വന്തക്കാർ യഹൂദന്മാർ ഒറ്റപ്പെടുത്തി, വീട്ടുകാർ ഒറ്റപ്പെടുത്തി, തന്റെ ശുശ്രൂഷ അനുഭവിച്ച ജനങ്ങൾ ഒറ്റപ്പെടുത്തി, തന്റെ അരുമ ശിഷ്യനായ യൂദാസനെ ഒറ്റപ്പെടുത്തി, ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും ഒറ്റപ്പെടുത്തി സ്വയത്തിലേക്ക് ഓടിപ്പോയപ്പോഴും യേശു പറയുക, ഞാൻ ഏകനല്ല. അതെന്തുകൊണ്ടാ? അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതേ അവസ്ഥ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല ബ്രദറെ, വിശുദ്ധ യോഹന്നാനു പറ്റിയല്ലോ, കൃപയാൽ ഇന്ന് എനിക്കും പറ്റുന്നുണ്ടല്ലോ. യോഹന്നാൻ പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അത് കഴിഞ്ഞിട്ടെ ചാക്കോച്ചനോടും മറിയാമ്മേനോടുമുള്ള കൂട്ടായ്മ വരുന്നുള്ളൂ. ചാക്കോച്ചനും മറിയാമ്മ ഏത് നിമിഷവും വിട്ടുപോകും, പക്ഷെ ദൈവം വിട്ടുപോകത്തില്ല. അപ്പൊ ഈ ഒരു മനോഭാവം തിരിച്ചറിവ് ഉണ്ടാകണം. കാരണം നമ്മുടെ പൗരത്വ സ്വർഗത്തിലാ, അവിടെ നാം വീട്ടിൽ ജനിക്കപ്പെട്ടു, അവിടെ നാം ജീവിക്കാൻ തുടങ്ങണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ധാരാളം ധ്യാനിക്കേണ്ട കാര്യമാ, യേശുവിന്റെ ആ ജീവിതം കേട്ടോ. യേശുവിന്റെ ജീവിതം പലരും വിട്ടുപോകുമ്പോ ഈ കർത്താവ് എനിക്ക് പറഞ്ഞു തന്ന ചിന്തകളാണ് ഇത്. ഇതൊരു വിട്ടുപോകൽ യാത്രയാണ്. കുറെ പേര് നിന്നെ വിട്ടുപോകും, കുറെ പേര് നീയും വിട്ടുകളെ. അല്ല, വിട്ടില്ലെങ്കിൽ യാത്ര പോകാൻ പറ്റത്തില്ല. പുറയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരുവനെ എന്നാ ചെയ്യാനാ പറ്റുക? നിന്നെ ഞാൻ വിടത്തില്ല പറഞ്ഞ് പുറയിലേക്ക് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അവസാനം ഇങ്ങോട്ടേക്ക് വലിക്കാൻ നോക്കി അങ്ങോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ പിന്നെ ആ വലിക്കുന്ന ആ തുണി അങ്ങ് മുറിച്ചു കളയാന്നല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോയിക്കോളണം. ഹല്ലേലൂയ. കാരണം പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി പോയിക്കോളണം. ഇതാണ് ലോകത്തിന്റെ യാത്രയിൽ നമുക്ക് കാണിക്കുന്നത്. കഴിയുന്നതും നോക്കി ആ ഭാര്യയെ കൊണ്ടുപോകാനായിട്ട്, പക്ഷെ അവള് വരത്തില്ല എന്ന് ചാട്ടം പിടിച്ച് കച്ചാച്ചനെയും പിടിച്ച് പുറയിലേക്ക് വലിച്ചാ പിന്നെ അച്ചാച്ച മുന്നോട്ടേക്ക് പോയി. പുള്ളിക്കാരത്തി ഇതാ ആ ശിക്ഷ അനുഭവിക്കുന്ന തലത്തിലേക്ക് അവിടെ നിന്ന് പോയി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ പിന്നാലെയുള്ളൊരു യാത്രയാണിത്. യേശുവിനെ നോക്കി യേശുവിനെ അനുഗമിച്ചുള്ള യാത്രയാണിത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ശ്രദ്ധയോടെ മനസ്സിലാക്കുക, നമുക്കൊരു പാലം കിടക്കേണ്ടതായിട്ടുണ്ട്. ആ പാലം കിടക്കുന്ന ആ അവസ്ഥയാണ് നിങ്ങളെ കാണുന്നത്. ഇതാ ഒരു പീരീഡ്, ഒരു സീസ് നാം അനുഭവിക്കും, ഒരു പ്രിസൺ നാം അനുഭവിക്കും. അതൊരു പീരീഡ് ഓഫ് ടെസ്റ്റ് ആണ്, പരീക്ഷയാണ്, വലിയ പരീക്ഷയാണ്. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് ഡെയിലി ബ്രെഡിലൂടെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ പരീക്ഷയെ നേരിടുവാൻ നമ്മളെ ഒരുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീരീഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ഉപരോധത്തിന്റെ ഒരു പീരീഡാണ്, അത് തടസ്സങ്ങളുടെ ഒരു പീരീഡാണ്, തടവിന്റെ ഒരു പീരീഡാണ്. ആ പീരീഡിന്റെ അവസാനം ഇതാ നമ്മൾ ഒരുക്കപ്പെടണം യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ കളയുവാൻ തക്കവണ്ണം, പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോടെ എത്തുവാൻ തക്കവണ്ണം നാം ഒരുക്കപ്പെടണം. അവർ പിശാചിനെ ജയിച്ചു. എങ്ങനെയാണ്? കുഞ്ഞാൻ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യം ഒഴിയാലും മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ അവർ സ്നേഹിച്ചതുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീക വളർച്ച കടന്നു വരുവാൻ ഇടയാകണം. ഈ ഒരു അവസ്ഥയിലേക്ക് ആത്മീയ വളർച്ച കടന്നു വരുവാനായിട്ട് ഇടയാകണം. ഇതാ ശ്രദ്ധിച്ചേ, ഈ യാത്രയുടെ അപ്പുറം എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, തന്റെ മുമ്പിലുള്ള താൻ ഈ പാലം കടന്നതാണ്, തന്റെ മുമ്പിലുള്ള സന്തോഷമോർത്ത് ഇതാ താൻ കിരീടം പ്രാപിക്കുന്നു, ദൈവ മക്കളോട് ചേർന്ന് ഇതാ താൻ നിത്യം ജീവിക്കുന്നു, പിതാവിന്റെ മാറിൽ താൻ ജീവിക്കുന്നു, പിതാവിന്റെ വലതുഭാഗത്തെ താൻ ഇരിക്കുന്നു. അപ്പോ ഈ ഒരു സന്ദേശം അനേക കുഞ്ഞുങ്ങളെ നേടുന്ന ആ സന്തോഷം തന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത് ഇപ്പോൾ എന്നാ ഉണ്ട്? അപമാനമുണ്ട്. ആ അപമാനം അലക്ഷ്യമാക്കി ഇതാ ക്രൂശിനെ സഹിക്കുകയാണ്. ഇതേ മാതൃകയാണ് നമുക്കുള്ളത്. നമുക്ക് ഇവിടെ ക്രൂശിനെ സഹിക്കേണ്ടതായിട്ടുണ്ട്. യേശു ക്രിസ്തു പരാജയപ്പെടുത്തിയ പിശാചിനെ എപ്പോഴാണ് പരാജയപ്പെടുത്തിയത്? ക്രൂശിൽ വെച്ചാണ്. ഇവിടെ ഒരു ക്രൂശ് ഉണ്ടെങ്കിൽ ആ ക്രൂശിൽ വെച്ച പിശാചിന്റെ പരാജയമാണ്. ക്രൂശിൽ വെച്ച വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. ഇതേ രീതിയിൽ നമ്മളും പിശാചിനെ ജയിക്കുവാനായിട്ട് ഇടയാകണം. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഈ ഒരു പോയിന്റിലേക്ക്, അതായത് അടുത്ത സ്റ്റേജിൽ ജീവിപ്പാൻ, അതായത് ഈ യുഗം തീരുകയാ, അടുത്ത സ്റ്റേജിൽ ജീവിപ്പാൻ നമുക്ക് ഈ ശരീരം വേണ്ട. ഈ ശരീരത്തിന്റെ ഉദ്ദേശം ഈ സ്റ്റേജിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഭൂമിയിൽ. ഇതാണ് ഈ ശരീരത്തിന്റെ ഉദ്ദേശം. ആ ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലെ രാവിലെ പാല് വരാറുണ്ടോ? മിൽമയുടെ പാല് അല്ലോ നിങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുകയാണോ? സഹോദരങ്ങളെ, അതിൽ കവറുണ്ട് ഇല്ലേ? പാല് വരുന്ന കവറുണ്ട്. കവറിന്റെ ഉദ്ദേശം എന്താണ് പറ? പറഞ്ഞേ, കവറിന്റെ ഉദ്ദേശം എന്താണ്? അറിയില്ല അല്ലേ? പറഞ്ഞുതരാം. ആ മിൽമ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പാല് അത് നിങ്ങൾക്ക് എത്തിക്കണ്ടേ? അതിനു വേണ്ടിയാണ് ആ കവർ, അതിന്റെ ഉള്ളിൽ, ആ കവറിന്റെ ഉള്ളിൽ അത് പാക്ക് ചെയ്ത് സീൽ ചെയ്തിട്ടും. അതുവരെ എന്തിനു വിലയുണ്ട്? കവറിന് വിലയുണ്ട്. ഇത് ഇതുപോലെ മണ്ണുകൊണ്ടുള്ള കവറാ, മറ്റത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറ, ഇത് മണ്ണുകൊണ്ടുള്ള കവറാ. ഇതിന്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ഇഷ്ടം നിറച്ച് നമ്മുടെ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ട്. കർത്താവും പറഞ്ഞു, അങ്ങനെയല്ലേ, ഇതാ ഞാൻ വരുന്നു, ദൈവം എനിക്കായി ഭൂമിയിൽ ഒരു കവർ ഒരുക്കിയിരിക്കുന്നു, ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് പറയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. കാൽവരി ക്രൂശിൽ വെച്ച് അത് പൂർത്തിയാക്കി. ലോർഡ് ഫാദർ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കഴിഞ്ഞു. ഇനി എന്ത് വേണം? കവർ വേണ്ട, മണ്ണുകൊണ്ടുള്ള കവർ വേണ്ട. അവരാ കവർ കൊണ്ടുപോയി, ഇതാ ആ ഗെർശമനയുടെ തോട്ടത്തിൽ, ആ ഗാഗുൽത്താമലയുടെ തോട്ടത്തിൽ കൊണ്ടുപോയി കൂട്ടുവെച്ചു. കവറിന്റെ ഉദ്ദേശം കഴിഞ്ഞു. ഇനി അടുത്ത ലൈഫാണ്. അടുത്ത ലൈഫ് മണ്ണുകൊണ്ടുള്ള രൂപത്തിലെ കവറല്ല, തേജസ്കരിക്കപ്പെട്ട ആത്മശരീരം എന്ന ആ കവറാണ് കടന്നു വരുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മൾ ഈ പാലം കയറുമ്പോൾ, ഈ പാലം കയറുമ്പോഴുള്ള കവറ്, ഈ പാലം ഇറങ്ങുമ്പോ വേണ്ട. ആദ്യം ഒന്ന് മനസ്സിലാക്കി, ഈ പാലം കയറുമ്പോൾ, ഈ ഒരു പീരീഡിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഈ കവർ ഉണ്ടല്ലോ, ഈ ശരീരം എന്ന കവറ്, മൺകൂടാരം എന്നാണ് പൗലോസിന്റെ ഭാഷയിൽ. അത് ഈ മൺകൂടാരം ഈ പാലം ഇറങ്ങുമ്പോ നമുക്ക് വേണ്ട, കാരണം ആ യുഗം തീർന്നു. നമ്മളെ സംബന്ധിച്ച് ആ യുഗം തീർന്നു. ഇനി പുതിയ യുഗമാണ്, തേജസ്കരിക്കപ്പെട്ട ശരീരം. മനസ്സിലാവുന്നുള്ളൂ സഹോദരങ്ങളെ? തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. ഇനി നിങ്ങൾ ഇതെന്ന് സൂക്ഷിച്ചു വെക്കാൻ പോകുന്ന പറഞ്ഞാലും നിങ്ങളുടെ വീട്ടുകാരൊന്നും എടുക്കത്തൂല്ല. എടുത്തുകൊണ്ടുപോയി കുഴിച്ചിടത്, നാറുന്നു, വേണ്ട. അപ്പോ ഈ ശരീരത്തെ സൂക്ഷിക്കുന്നതിന് മാത്രമുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അത് പൂർണമായ ദൈവിക ജ്ഞാനം അല്ല. മനസ്സിലാക്കുക, ഈ ശരീരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാനാണ്. ആ പാല് നമ്മൾ വീട്ടിൽ വന്ന് അത് മുറിച്ച് ഇതാ ആ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ പിന്നെ പാല് ആ കവർ എന്ത് ചെയ്യും? നന്നായിട്ട് കഴുകി എടുത്ത് അമ്മായി അത് അലമാരിയിൽ വെച്ച് പൂട്ടി ഭദ്രമായിട്ട് വെക്കുവോ? ഇല്ലല്ലോ. പിന്നെ എന്നാ ചെയ്യും? അതിനെ കളയും. പിന്നെ അതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെയല്ലേ വീട്ടില് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും വെച്ചോണ്ടിരിക്കുകയാണോ? ഇല്ലല്ലോ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ശരീരത്തിന്റെ ഉദ്ദേശം ലിമിറ്റഡ് ആണ്. അപ്പോ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, അപ്പോ പിന്നെ ഒരുങ്ങേണ്ട ആവശ്യം എന്താ? ഒരുങ്ങേണ്ട ആവശ്യം എന്താ? ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഇന്ന് അതിനുള്ള ടൈമില്ല. അടുത്ത ആഴ്ച നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഒരുങ്ങേണ്ട ആവശ്യം ഉണ്ടോ? ഉണ്ട്. എന്തിനാണ് ഒരുങ്ങേണ്ട ആവശ്യം? വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ നമ്മൾ ഈ പാലം കയറിയ നമ്മൾ ഈ പാലത്തിന്റെ അക്കരെ എത്തണ്ടേ? പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്തേൽക്കുവാൻ തക്കവണ്ണം ഒരു മനസ്സ് പ്രാപിക്കണ്ടേ? അതിലേക്ക് എത്തിച്ചേരുവാൻ ഈ ഒരു സീജ് ഉപരോധത്തിന്റെ പീരീഡിൽ നമുക്ക് ചില ഒരുക്കങ്ങൾ ആവശ്യം ആണ്. ഏറ്റവും പ്രധാനമായി വേണ്ടത് അകത്തളത്തിലെ ഒരുക്കമാണ്. അകത്തളത്തിലെ ഒരുക്കം, പ്രിയ സഹോദരങ്ങളെ, അതിന്റെ ഒരു നിഴലാണ്, അതിന്റെ ഒരു മോഡൽ പേപ്പറാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡൽ പേപ്പറിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ട, മോഡൽ പേപ്പറിൽ ദൈവ സന്ദേശമാണ് തരുന്നത്. സന്ദേശം മോഡൽ പേപ്പറിലെ സന്ദേശമാണ് തരുന്നത്. ഉപരോധം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉപരോധം, സീജ്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ ഒരു സൈന്യം ഒരു പട്ടണം പിടിക്കുമ്പോ, ആ പട്ടണത്തിന്റെ ചുറ്റും ഇതാ സൈനികരെ അണിനിരത്തി, എന്നിട്ട് ആ പട്ടണത്തിലേക്കുള്ള അകത്തേക്കും പുറത്തേക്കുള്ള വാതിൽ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതുവഴി അത്യാവശ്യ സാധനങ്ങൾ ആ പട്ടണത്തിലേക്ക് കിട്ടാതെയാകുമ്പോൾ പട്ടണത്തിന്റെ ഉള്ളിൽ പട്ടിണി ആരംഭിക്കും. ഭക്ഷണം കിട്ടാതെയാകുമ്പോൾ നല്ലൊരു പങ്കും അല്ല, ഒരു 95-99% അടിയറ പറയും. കാരണം വയറിന്റെ വിളി വലിയ വിളി, വയറിന്റെ വിളി വലിയ വിളി. പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു, ഏതൊരു മടിയനെ കൊണ്ടും പണി ചെയ്യിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ വിശപ്പ് ആ സ്ത്രീയെ വ്യഭിചാരിണിയാക്കും. ഇങ്ങനെ ഇതാ ഒരു ഉപരോധം കടന്നു വരും. ആ ഉപരോധം കടന്നു വരാൻ നമ്മുടെ മുമ്പിൽ പോവുകയാണ്. ഇതുവരെ ആ ഉപരോധം വന്നിട്ടില്ല. വാക്സിൻ ഒന്നും ആ ഉപരോധം അല്ല. യുദ്ധത്തിന് മുമ്പ് ജനത്തെ തളർത്തുന്ന സന്ദേശങ്ങൾ മാത്രമാണത്. യഥാർത്ഥ യുദ്ധത്തിന് മുമ്പ് ജനത്തെ തളർത്തിയിട്ട് കഴിഞ്ഞാൽ, യഥാർത്ഥ യുദ്ധം വരുമ്പോൾ ജനം അതിന് പ്രവർത്തിക്കാനുള്ള ആരോഗ്യം അവർക്ക് ഉണ്ടാകത്തില്ല. പെട്ടെന്ന് ഇപ്പൊ എന്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്, പണ്ടെപ്പോഴും ഞാൻ ചെറുപ്പത്തിലെ കണ്ട ഒരു മൂവിയുണ്ട്, കള്ളക്കടത്തുകാരുടെ മൂവിയാണ്. ആ കള്ളക്കടത്തുകാരുടെ മൂവിയിൽ ഇങ്ങനെയാണ്, അവർക്ക് യഥാർത്ഥത്തിൽ ധാരാളം കാര്യങ്ങൾ സ്വർണം കടത്തണം. സ്വർണം കടത്തുവാനായിട്ട് പക്ഷെ ചെക്ക് പോസ്റ്റിൽ നിറച്ച് പോലീസാണ്. അപ്പൊ ഈ പോലീസുകാരെ പിടിക്കാൻ വേണ്ടി ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഈ പോലീസുകാരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഇവരുടെ മുമ്പേ ഒന്നോ രണ്ടോ വണ്ടികൾ അങ്ങ് വിടും. ഈ വണ്ടി വിട്ടിട്ട് ആ വണ്ടിയിൽ നിറച്ച് സ്വർണം ഉള്ളതുപോലെ അവരങ്ങ് അഭിനയിക്കും. അഭിനയിച്ചിട്ട് ഇതാ അവിടെ വന്ന് ഇത് ചെക്ക് ചെയ്യാൻ പോകുമ്പോ പെട്ടെന്ന് വണ്ടി കയറി ആ ചെക്ക് പോസ്റ്റ് ഇടിച്ച് തകർത്ത് അങ്ങ് മുന്നോട്ടേക്ക് പോകും. ഉടനെ തന്നെ പോലീസുകാർ മനസ്സിലാക്കി ഇതിന്റെ ഉള്ളിൽ നിറയെ സ്വർണമാണ് എന്നും പറഞ്ഞിട്ട് ആ കൂട്ടത്തിലുള്ള പോലീസുകാരെ കൂടി വണ്ടിയിൽ കയറി ഇതാ ആ വണ്ടിയെ ചെയ്സ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. പക്ഷെ മുമ്പേ പോയ വണ്ടിയിൽ എന്തില്ല? സ്വർണ്ണമില്ല. സ്വർണമുള്ള വണ്ടി പുറകെ കിടക്കുന്നുണ്ട്. ഈ പോലീസുകാരെല്ലാം കൂടി അതിന്റെ പുറകെ പോയ സമയത്ത് യഥാർത്ഥത്തിൽ സ്വർണമുള്ള വണ്ടി പുറകെ നിന്ന് അകത്ത് കയറി അത് ആ സ്വർണം കടത്തിക്കൊണ്ട് പോകും. പ്രിയ സഹോദരങ്ങളെ, പിശാച് വളരെ തന്ത്രശാലിയാണ്, വളരെ തന്ത്രശാലിയാണ്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തെ കേട്ട് പ്രവർത്തിക്കുക. വാക്സിനേഷൻ അല്ല മാർഗോന്ന വിശ്വസ്, പുറകെ വരുന്നുണ്ട്, പുറകെ അത് വരുന്നുണ്ട്. അപ്പോ ഈ നാളിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ വാക്സിനേഷൻ കൊണ്ട് തീർച്ചയായും ഇത് പിശാചിന്റെ പ്രവൃത്തി തന്നെയാണ്. എന്താണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്? ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് മൈൻഡ് കണ്ടീഷനിങ് ആണ്. മൈൻഡ് കണ്ടീഷൻ ചെയ്യുകയാണ് ഒരു ഭാഗത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാ മൈൻഡ് കണ്ടീഷൻ ചെയ്യുമ്പോൾ മാർക്കോസ് ബീസ്റ്റ കാലത്ത് നമുക്ക് ഉപരോധം കടന്നു വരും. ആ ഉപരോധം വരുമ്പോ അതേ രീതിയിലുള്ള ഒരു ഉപരോധമാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. പക്ഷെ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. മാർക്ക് ഓഫ് ദ ബീസ്റ്റിനെ തിരിച്ചറിയാൻ ഒരു കാര്യമുണ്ട്, അത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. ഓഫ് ദ ബീസ്റ്റ്, ഈ സി ഡി ഷർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തില് എന്റെ ഒരു അങ്കിൾ എനിക്ക് ഒരു സി ഡി ഷർട്ട് കൊണ്ടുതന്നു. ബോംബെയിൽ എവിടെയോ എങ്ങോ ഡൽഹിയിൽ എവിടെയോ കൊണ്ടുള്ളതാ. പുള്ളി തുണിക്കടക്കാരന, വലിയ വിലയുള്ള ഷർട്ടാണെന്ന് കേട്ടെ. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, കാരണം ഒരു ഷർട്ട് ഒറ്റ ഡിസൈൻ ഉണ്ട്, അവൾ പിന്നെ എല്ലാം വേറെ വേറെ ഡിസൈനാണ്. അത് സി ഡി ഷർട്ടാണ്. എന്തുകൊണ്ടത് സി ഡി ഷർട്ടാണ്? അതിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് സി ഡി ഷർട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതേപോലെ ഈ മാർക്ക് എന്ന് പറയുന്നത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആണ്, ഓഫ് ദ ബീസ്റ്റ്. അപ്പൊ ബീസ്റ്റിനെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് മാർക്കിനെ തിരിച്ചറിയാം. ഇപ്പോഴുള്ളത് അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ഇതെല്ലാം മൈൻഡ് കണ്ടീഷനാണ്. ഒറ്റയടിക്ക് ആ ഒരു ലെവലിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അത് പോവില്ല. അതിന്റെ ഒരു മോഡൽ പേപ്പർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മോഡൽ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് ആ അതിൽ നല്ല രീതിയിലായവർക്ക് മാത്രമേ, നോർമൽ ആയവർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമോ. അടുത്ത സ്റ്റേജ് വന്നപ്പോ മാസ്ക് ഇട്ടവർക്ക് മാത്രമേ പ്രവേശനമോ, ഉപരോധം. മൈൻഡ് കണ്ടീഷൻ ചെയ്യുകയാണ്. അടുത്ത സ്റ്റേജ് വന്നപ്പോ ടെസ്റ്റ് ചെയ്തവർക്ക് മാത്രമേ പ്രവേശനം. വേണ്ടോ കയറി 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 വരുന്നതല്ലോ, വരുന്ന വരുന്ന വേണ്ട. അടുത്ത സ്റ്റേജ് വന്നപ്പോ വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമേ പ്രവേശനം. കണ്ടോ മൈൻഡ് കണ്ടീഷൻ ചെയ്തുകൊണ്ടിരുന്നതാണോ? സി, ഈ വാക്സിനേഷൻ ഈ ലോകപ്രകാരം ലോകത്തിലെ ഗവൺമെന്റുകൾ ചെയ്യുന്നത് അവരുടെ ചിന്തയിൽ അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ്. അവരുടെ ചിന്തയിൽ അത് ലോവർ ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവരുടെ ചിന്തയിൽ അവർ രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ്, അല്ലാതെ അവർക്ക് അവരുടെ ചിന്തയിൽ ഒരു മാർക്ക് ഓഫ് ദ ബീസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ചിന്തയിൽ നാം ഇത് മനസ്സിലാക്കേണ്ടത് ഇത് വരാൻ പോകുന്ന മാർക്ക് ഓഫ് ദ ബീസ്റ്റിന്റെ ബിഗിനിങ് ആണ്. അതിലേക്ക് നമ്മൾ ഇതേ രീതിയിലായിരിക്കും അവിടെ വരാൻ പോകുന്നത്, ഇതേ കാഴ്ചപ്പാടിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഈ മോഡലിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് നമ്മുടെ ഭാവിയിലെ റിസൾട്ടിന്റെ ഒരു ഫോർ ടേസ്റ്റും കൂടെയാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ ആരെങ്കിലും ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടുള്ളവർ, ഞാൻ ചുറ്റുപാടുള്ള ഓൾമോസ്റ്റ് ചർച്ചയിലുള്ളവരൊക്കെ എല്ലാം ഓൾമോസ്റ്റ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞവരാ ഞാൻ മനസ്സിലാക്കിയപ്പോ. ഇതാ അതിന്റെ അർത്ഥം വാക്സിനേഷൻ എടുത്തവർ നിങ്ങൾ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുത്തെന്നല്ല. ആ വാക്സിനേഷൻ എടുക്കാനുണ്ടായ നിങ്ങളുടെ മനോഭാവം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭാവിയിലെ ടെസ്റ്റിൽ നിങ്ങൾ വീഴുമോ ഇല്ലയോ. മാർഗോദ ബീസ്റ്റ് വന്ന് ഒറ്റയടിക്ക് ആരോടും ചോദിക്കാതെ, സോറി വാക്സിനേഷൻ വന്ന് ഒറ്റയടിക്ക് ആരോടും ചോദിക്കാതെ പോയി ഒറ്റയടിക്ക് എടുത്തു. അതിന്റെ അർത്ഥം നിങ്ങൾ വീഴാൻ സാധ്യത കൂടുതലാണ് മാർഗോദ ബീസ്റ്റ് വരുന്നു. കാരണം പണവുമായുള്ള ബന്ധത്തിലാണ് ഒറ്റയടിക്ക് പോയി ആരോടും ചോദിക്കാതെ അങ്ങ് എടുത്തത്. എന്നാൽ ഈ സമയത്ത് ചില ദൈവദാസന്മാരോട് ചോദിച്ചവരുണ്ട്, ഒരൽപ്പം ചിന്തിച്ചിട്ട് പോയ ചെയ്തവരുണ്ട്. ഇനി അവരുടെ കമ്പനിയുടെ നിയമം, രാജ്യത്തിന്റെ ആ നിയമം, ഇതാ അത് മാൻഡേറ്ററി ആക്കിയതുകൊണ്ട് ചെയ്തവരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നമ്മൾ ഏത് ലെവലിലാണ്, ഏത് സമയത്താണ്, ഇതാ നമ്മൾ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഏത് മനോഭാവമാണ് നമുക്ക് ഉണ്ടായത് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ അതൊരു മോഡൽ പേപ്പറാണ് നമ്മൾ ഭാവിയിൽ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് മാർക്ക് ഓഫ് ഈ വാക്സിനേഷൻ നിങ്ങൾ എടുത്തത് കൊണ്ട് നിങ്ങൾ ആരും മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുത്തിട്ടില്ല, പകരം നിങ്ങൾ ഇതാ ഗവൺമെന്റിന്റെ ഒരു നിയമം അനുസരിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അത് മാൻഡേറ്ററി ആയ സ്ഥലം, അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുവരെയും അത് നമ്മളുടെ അവനവന്റെ ചോയ്സ് ആണ്. തന്റെ ആരോഗ്യപ്രകാരം ഇത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ തന്റെ വിശ്വാസ പ്രകാരം ഇത് വേണയോ വേണ്ടോ വേണോ വേണ്ടയോ എന്ന് അവനവനാണ് ഇത് തീരുമാനിക്കേണ്ടത്. പക്ഷെ അത് ലോകപ്രകാരം ലോകത്തിന്റെ ജ്ഞാനം, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനപ്രകാരം നമുക്കിവിടെ നമ്മളെ തന്നെ ഒന്ന് അവലോകനം ചെയ്യാൻ പറ്റും. ഞാൻ ഇതാ എങ്ങനെയാണ് ഇതിനെ ഏൽപ്പിച്ചു കൊടുത്തത്, ഒറ്റയടിക്ക് ഇത് വന്നത് കണ്ടു, ഇതാ ഇതില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല എന്ന് കണ്ട ഉടനെ തന്നെ ചാടി കയറി അതങ്ങ് ചെയ്തു, ചാടി കയറി അങ്ങ് ചെയ്തു, ഒരാലോചനയും ഇല്ല. പ്രിയ സഹോദരങ്ങളെ, വീഴാൻ സാധ്യത ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു ആത്മീക വളർച്ച ആവശ്യമുണ്ട്. കാരണം ഇത്രയും നാൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആയിട്ടുണ്ട്. ഇതാ ഇതേത് ലെവലാണ് ഇത് എടുത്തത് കൊണ്ട്. വീണ്ടും ഒന്നുകൂടി പറയാണ്, ഇത് എടുത്തത് കൊണ്ട് ആര് തരകത്തിൽ പോകത്തില്ല. ഇത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് അല്ല. മാർക്ക് ഓഫ് ദ ബീസ്റ്റ് വരുമ്പോൾ അതിന് വ്യക്തമായി അത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആയിരിക്കും. ആദ്യം ബീസ്റ്റിനെ നാം ഐഡന്റിഫൈ ചെയ്യണം. ബീസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒറ്റ കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കട്ടെ. ബീസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ എങ്ങനെയാണെന്നറിയാമോ? അവൻ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതിന്റെ മുകളിൽ സകലത്തിന്റെയും ഉപരി തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. ശ്രദ്ധിച്ചോളുക, നിങ്ങൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഈ സിസ്റ്റത്തിൽ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതിന്റെ മുകളിൽ തന്നെത്താൻ ഉയർത്തി ഞാനാണ് ദൈവം എന്ന് പറഞ്ഞു വന്നിട്ട് ആരെയും കണ്ടിട്ടുണ്ട്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾക്ക് അത് കാണാം, വെളിപ്പാട് പുസ്തകം നിങ്ങൾക്ക് കാണാം. അവൻ ദൈവത്തിനെതിരെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്ര, അവൻ ബ്ലാസ്ഫമി ദൈവദൂഷണം പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. ഞാൻ ഇതുവരെയും കണ്ടില്ല ഒരു ഗവൺമെന്റോ ഒരു സിസ്റ്റമോ ദൈവദൂഷണം പറഞ്ഞ് കയറി വരുന്നത്. പകരം എല്ലാവരും കടന്നു വരുന്നത് ഭയപ്പെട്ടും പേടിച്ചും എന്ത് ചെയ്യണമെന്ന് അറിയാതെ കാണുന്നതെല്ലാം കയറി ചെയ്യുന്ന ഒരു തലമാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാട്ടെ, മാർഗോദ ബീസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബീസ്റ്റ് സിസ്റ്റം ദൈവത്തിന് എതിരെ ബ്ലാസ്ഫമി ദൈവദൂഷണം പറഞ്ഞുകൊണ്ടായിരിക്കുമ്പോൾ ആദ്യം ബീസ്റ്റിനെ തിരിച്ചറിയുക, അതേ തുടർന്ന് മാർഗോദ ബീസ്റ്റിനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ആ തലം എന്ന് പറയുന്നത്, ഈ മാർഗോദ ബീസ്റ്റ് വരുമ്പോൾ നമ്മൾ ആരും അതിനെ എടുക്കുവാൻ പോകുന്നില്ല. പകരം ഇന്നേ നമ്മൾ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വളരുവാനായിട്ട് ഇടയാകും. യുദ്ധത്തിന് മുമ്പ് യുദ്ധമല്ലാത്തതിനോട് യുദ്ധം ചെയ്ത് നമ്മൾ തളർന്നു പോകരുത്. ഗോലിയാത്ത് മുമ്പിൽ നിൽക്കുമ്പോൾ ഇതാ ചേട്ടായിയോട് യുദ്ധം ചെയ്ത് തളർന്നു പോകാൻ ദാവീദ് ആഗ്രഹിച്ചില്ല. ചേട്ടായി അവിടെ നിൽക്കട്ടെ, ഏലിയാവ് അവിടെ നിൽക്കട്ടെ, ഏലിയാവ് യുദ്ധത്തിന് വന്നാലും ഏലിയാവിനോടുള്ള യുദ്ധത്തെ ഒഴിഞ്ഞു മാറുക, കാരണം എനിക്ക് ഗോലിയാത്തിനോടുള്ള യുദ്ധമുണ്ട്. ഇതാ വാക്സിൻ അവിടെ നിൽക്കട്ടെ, വാക്സിനോട് യുദ്ധം ചെയ്യുവാനല്ല നമ്മളിപ്പോ പോകേണ്ടത്. എനിക്ക് മുമ്പിൽ ഇതാ റിയൽ മാർഗോ ദ ബീസ്റ്റ് വരുന്നുണ്ട്. ആ മാർഗോ ദ ബീസ്റ്റ് വരുമ്പോൾ ഞാൻ അതിലേക്ക് എന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയില്ല. അതിന് തക്കവണ്ണം ഇന്ന് റെഡിയായിരിക്കുക. യുദ്ധത്തിന് മുമ്പ് തളർന്നു പോകരുത്. യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവസന്ധിയിൽ ബലം പ്രാപിക്കുക. അതൻസ് നിലകൊള്ളുക. ഇത്രത്തോളം വെള്ളം കോരിയിട്ട് അവസാനം അതുകൊണ്ട് ഏറ്റവും ഉടയ്ക്കാനല്ല, പകരം ഇതാ ഓരോ നിമിഷവും ദൈവത്തെ കേട്ട് നാം മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകണം. നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥാനം കേട്ട വചനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് എന്തുകൊണ്ട് നാം ഒരുങ്ങണം എന്ന് ഇനിയും നാം കേൾക്കാനുണ്ട്. ദൈവകരങ്ങളിലേക്ക് പല സന്ദേശങ്ങൾ നമ്മളെ ഇരുമനസ്സുള്ളവരാക്കി മാറ്റി. ഇരുമനസ് നമുക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ സ്പിരിച്വൽ ഷാർപ്പ്നെസ് നഷ്ടമാണ്. സ്പിരിച്വൽ ഷാർപ്പ്നെസ് നഷ്ടമായ നമ്മളിലൂടെയുള്ള ആത്മീക പ്രവൃത്തികൾക്ക് ഫലമില്ലാതെ വരും. ആ പ്രവൃത്തികൾ നമ്മളുടെ വെളിപ്പെടാതെ വരും. ഈ നാളുകളിൽ അപ്പമല്ലാത്തതിനെ അപ്പമെന്ന് വിളിക്കാൻ പോകരുത്. യുദ്ധമല്ലാത്തതിനെ യുദ്ധമെന്ന് വിളിക്കാൻ പോകരുത്. മാർഗോ ദ ബീസ്റ്റ് അല്ലാത്തതിനെ മാർഗോ ദ ബീസ്റ്റ് എന്ന് വിളിക്കാൻ പോകരുത്. ഇതിലൂടെയുള്ള സന്ദേശങ്ങൾ ഏറ്റെടുത്തു അവനവനെ തന്നെ ശോധന ചെയ്തു നമ്മൾ യഥാർത്ഥ യുദ്ധത്തിനായി ഒരുങ്ങി. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഏലിയാവിനോട് യുദ്ധം ചെയ്യുവാൻ ദാവീദ് പോയിരുന്നുവെങ്കിൽ ഗോലിയാത്തിനെ ജയിക്കുന്ന കാര്യം സംശയം. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഏലിയാവിനെ വഴിമാറി തന്റെ മുമ്പിൽ നിൽക്കുന്ന യഥാർത്ഥ ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ആ ദാവീദ്. ഈ നാളുകളിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഒരുവൻ കഴിക്കുന്ന ഭക്ഷണമല്ല ഭക്ഷണം ദൈവത്തോട് അവനെ അടുപ്പിക്കുകയോ ദൈവത്തിൽ നിന്ന് അകറ്റുകയോ ചെയ്യുന്നില്ല. നാം ശരീരത്തിലെടുക്കുന്ന വാക്സിൻ അല്ല വാക്സിൻ നമ്മളെ ദൈവത്തിൽ അടുപ്പിക്കുകയോ ദൈവത്തിൽ നിന്ന് അകറ്റുകയോ ചെയ്യുന്നില്ല. ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ മാരകമായത് കുടിച്ചാൽ പോലും അവന് യാതൊരു ഹാനിയും വരികയില്ല. അത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, പക്ഷെ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സോണാണ്. വിശ്വാസം ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. ഈ നാളുകളിൽ ജഡീക കണ്ണുകളെ മാറ്റിയിട്ട് ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം ജനത്തെ സഹായിക്കട്ടെ. ഓരോരുത്തരും അതിനായിട്ട് പ്രാർത്ഥിക്കുക. നാം കേട്ട വചനപ്രകാരം അകത്തളത്തിൽ എനിക്കൊരു ബ്രിഡ്ജ് കടക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉപരോധം വരുന്നുണ്ട്. ആ ഉപരോധത്തിന്റെ ഒരു നിഴലാണ്, ഒരു മോഡൽ പേപ്പറാണ് ഇപ്പോൾ എന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ യഥാർത്ഥ ഉപരോധം വരുമ്പോൾ ദൈവത്തിന് എതിർ നിൽക്കുന്ന ആ സിസ്റ്റം, ബീസ് സിസ്റ്റം എന്റെ മുമ്പിൽ കടന്നു വരുമ്പോ ആ സിസ്റ്റത്തെ നമസ്കരിക്കാതെ ആ സിസ്റ്റത്തിന്റെ മാർക്കെടുക്കാതെ ദൈവത്തിന്റെ മുദ്ര തന്റെ മേൽ പതിപ്പിക്കുവാൻ അത് നിലനിർത്തുവാൻ ആ നാളുകളിൽ എനിക്ക് ബലം തരണമേ എന്ന് ഓരോരുത്തരും ദൈവത്തോട് യാചിച്ചു. യാഥാർത്ഥ്യമായി അതിനെ തിരിച്ചറിയുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദുഷ്ടതന്ത്രങ്ങളിൽ വീണു പോകുവാൻ അനുവദിക്കാം. ജയമെടുക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇത് പറയുന്ന സമയത്ത്, ഈ ചിന്തകൾ ചിന്തിക്കാൻ കഴിയാതെ വേറെ ചിന്തകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തോട് ദൈവം പറയുകയാണ്, മകനെ നീ ചതിക്കപ്പെട്ടിരിക്കുന്നല്ലോ, നീ ചതിക്കപ്പെട്ടിരിക്കുന്നല്ലോ. ദൈവസന്നിധിയിൽ യാചിക്ക്, ദൈവമേ അങ്ങയുടെ ചിന്തകൾ മാത്രം എന്റെ ഹൃദയത്തിൽ വരുവാൻ, എന്റെ ചിന്തയുടെ സോഴ്സ് ഏതെന്നൊന്ന് മനസ്സിലാക്കുക എനിക്ക് കൃപ തരണമേ. എന്റെ ചിന്തയുടെ സോഴ്സ് എന്റെ അകത്തുനിന്ന് കേട്ട ദൈവശബ്ദമാണോ, അതോ എന്റെ ചിന്തയുടെ സോഴ്സ് എന്റെ പുറത്തുനിന്ന്, ശരീരത്തിന്റെ പുറത്തുനിന്ന്, മനുഷ്യരിൽ നിന്ന്, യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കേട്ട സ്വരമാണോ, അതോ എന്റെ അകത്തുനിന്ന് കേട്ട ദൈവശബ്ദമാണോ? അവനവൻ അവനവനെ തന്നെ ശോധന ചെയ്യുക. ഈ നാളുകളിൽ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കത്തക്ക വണ്ണം ഓരോരുത്തരും ഒരുങ്ങട്ടെ. ഒരുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൂടെ, അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്തെന്ന് മനസ്സിലാക്കാം. എന്തിനാണ് ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്നത് മനസ്സിലാക്കി, നിൽക്കുന്ന തലം വിട്ടിട്ട് സ്മരണാസഭയോട് പറഞ്ഞതുപോലെ നീ സഹിക്കാനുള്ളത് പേടിക്കണ്ട. 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക എങ്കിൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ തക്കവണ്ണം ആത്മീയ വളർച്ചയ്ക്കായി ദൈവത്തോട് യാചിക്കുക. സ്വർഗീയ പിതാവ്, അങ്ങയുടെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളേവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക്, താങ്ക് യു ഡാഡ്, അങ്ങ് തന്ന സന്ദേശത്തിനായി നന്ദി, അങ്ങയുടെ ജനത്തെ ഉറപ്പിക്കുന്നതിനായി നന്ദി, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കും. കർത്താവേ, ഈ ലോകത്തിൽ കേൾക്കുന്ന സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സുവിശേഷം, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്തിൽ പോവാൻ, ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദുഷ്ടനായ പിശാചിനെ ജയിപ്പാൻ, ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി ക്രിസ്തുവിന്റെ വഴിയാണ്. ആ ക്രിസ്തുവിന്റെ പാതയിൽ മുന്നോട്ടേക്ക് പോയി ജയം പ്രാപിപ്പാൻ അങ്ങ് ഒരുക്കിയ വഴികൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞു. അത് അതേ രീതിയിൽ ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കും. ഞങ്ങളുടെ അത്ഭുത കരങ്ങളിലേക്ക് ജനത്തെ എല്ലാം താഴ്ത്തിയും ഞങ്ങളുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കും, ഒരനുഗ്രഹമായി വെളിപ്പെടുവാൻ ഇടയാണ്. ആരും ഇരുമനസ്സുള്ളവരായി താഴെ പോകാം. എല്ലാവരും ഐക്യതയോട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ തിരുവാൻ അങ്ങനെ സഹായിക്കും. നിങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ ജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹം, ഒരനുഗ്രഹമായി വെളിപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒന്നിലും പതറരുത്, ഒന്നിലും തളരരുത്. എപ്പോഴും നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങളുടെ കർത്താവിനെ കേൾക്കുക. ആ അകത്തുനിന്ന് നിങ്ങളുടെ കർത്താവിനെ കേൾക്കുമ്പോൾ നിങ്ങൾ ശക്തരായിരിക്കും, നിങ്ങൾ ബലമുള്ളവരായിരിക്കും. തുടർന്ന് നിങ്ങൾ പുറത്തുനിന്ന് കേൾക്കാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ നിങ്ങൾ ബലഹീനരാകും, കൺഫ്യൂഷൻ ഉള്ളവരായി മാറുവാനായിട്ട് ഇടയാകും. കർത്താവ് തന്റെ കുട്ടികളെ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല, ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. എപ്പോഴും അവരെ കരുതി, അവരെ നയിച്ച് ഇതാ അവരെ പിതാവിങ്കലേക്ക് എത്തിക്കുവാനാണ് കർത്താവ് തന്റെ ആത്മാവിന് നൽകിയിരിക്കുന്നത്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എങ്ങോട്ടേക്ക് എത്തിക്കും? ക്രിസ്തുവിലൂടെ പിതാവിങ്കലേക്ക് എത്തിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അന്ത്യനാളുകളാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ആരെ കേൾക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചുകൊള്ളുക. അവരുടെ ജീവിതത്തിലെ ആത്മീക ഫലം നിങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ ആത്മ നിങ്ങൾ മനസ്സിലാക്കുക. തുടർന്ന് ഇതാ നിങ്ങളുടെ ഉൾത്തലത്തിലുള്ള ദൈവത്തിന്റെ ആത്മാവിലൂടെ അത് കൺഫേം ചെയ്യുക, അത് ജീവിക്കുക. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.